السلام عليكم. الحمد لله وسلام على عباده الذين اصطفى. هي നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം കുറെയെല്ലാം നമ്മൾ ഇവിടെ നടത്തി കഴിഞ്ഞു. അല്പവും കൂടി പറഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ ഖുർആൻ വിശ്വാസികളുടെ ചരിത്രം അഥവാ നബിയുടെയും അനുയായികളുടെയും സാക്ഷാൽ ചരിത്രം എന്ന വിഷയം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശം. അല്പവും കൂടി നമുക്ക് വേണ്ടത്ര ബോധ്യം വരാൻ വേണ്ടി നമസ്കാരത്തെക്കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെടാത്ത ചില വശങ്ങൾ പരാമർശിക്കാൻ വന്ന ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നത്. നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ പാരമ്പര്യമുള്ള ആ സമ്പ്രദായം, അത് നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് മാറിക്കിട്ടണം, അതിലുള്ള വിശ്വാസം മാറിക്കിട്ടണമെങ്കിൽ കുറച്ച് ത്യാഗം തന്നെ സഹിക്കുന്നു. ത്യാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ത്യാഗം. ശരിക്കും ചിന്തിച്ചെങ്കിലല്ലാതെ നമ്മളീ പറയുന്ന നമസ്കാരക്രമമാണ് ഖുർആനിലുണ്ടെന്ന് പറയുന്ന മൂന്ന് നേരം മാത്രമാണ് നബി ചെയ്തതെന്നും നബിന്റെ സാക്ഷാൽ അനുയായികൾ അത്രമാത്രമേ ചെയ്തിരുന്നുള്ളൂവെന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. അതായത് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് പഠിക്കണം. എന്തുകൊണ്ട്? അതിന്റെ എതിരിലുള്ള പഠനം ആയിരത്തിലേറെ വർഷങ്ങളായി സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ. ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ അഞ്ചു നേരത്തിന്റെ ആ പ്രചരണവും സമർത്ഥനവും ഇവിടെ ആയിരത്തിലേറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് നേരത്തിന്റേതായ ആൾക്കാർ ഭൂലോകത്തുണ്ടെങ്കിലും മുമ്പ് മുതൽക്ക് തന്നെ അവരുടെ പരമ്പരയുണ്ടെങ്കിലും അത് വെറും ന്യൂനപക്ഷമാണ്. ഇന്ന് 100 കോടി ഉണ്ടെങ്കിൽ അതിൽ 90 കോടിയും ഈ അഞ്ചു നേരത്തിന്റെ ആൾക്കാരാണ്. വെറും 10 കോടി മാത്രമേ മൂന്ന് നേര സിദ്ധാന്തക്കാരുള്ളൂ. അതിൽ തന്നെ കരിചന്തക്കാരായിട്ട് അഞ്ചിലേക്ക് മറിഞ്ഞവരുമുണ്ട്. ജമ്മാക്കാന്ന് പറഞ്ഞിട്ട് ഷിയാക്കളിലുള്ള ഒരു വിഭാഗം മൂന്ന് നേരമുള്ളൂ എന്ന് തത്വത്തിൽ അംഗീകരിക്കുമെങ്കിലും പ്രഖ്യാപിക്കുമെങ്കിലും ചില ആൾക്കാർ അഞ്ച് കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതായത് അസറിന്റെ കൂടെ തോറും ഇഷാന്റെ കൂടെ മകരു നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ വലിയ വിഭാഗം. സിദ്ധാന്തപരമായിട്ട് ചോദിച്ചാൽ അവർ പറയും മൂന്ന് നേരമുള്ളൂ, ഖുർആനിൽ മൂന്ന് നേരമുള്ളൂ എന്നിവർ പറയും. എന്നിട്ടും വ്യതിചലിച്ചു എന്നർത്ഥം. എന്താണ് വ്യതിചലനത്തിന് കാരണം? അവരും ഈ ഒഴുക്കിൽപ്പെട്ടതാണ്. മുആവിയയുടെ കാലത്ത് അബൂ ഹുറൈറ മുതൽക്കുള്ള പുരോഹിതന്മാരുടെ ശക്തിയായ പ്രചരണവും അതിന്റെ പുറമെ സ്വാധീനവും ബലാത്കാരവും എല്ലാം കൂടിയാണ് ഈ അഞ്ച് നിലനിർത്തി. ആ നിലനിർത്തിയത് ഇന്നും അവിടെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പക്ഷേ ചെയ്യാമെന്നാൾ വരെ അത് കഴിഞ്ഞെന്നും വരും. മക്കാ മദീനയിൽ ഈ അഞ്ച് തകർക്കാനുള്ളൊരു ശക്തി എന്തോ ഒരു പ്രത്യേക തൂഫാൻ എന്നെങ്കിലല്ലാതൊന്നും സാധ്യമല്ലാത്ത നിലക്ക് രൂഢമൂലമായി കഴിഞ്ഞിരിക്കാം. അതിനെതിരുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കട്ടെ, വിശ്വാസികൾ ചിന്തിച്ചെങ്കിലല്ലേ ഇതിന്റെ എതിരിലും ചില സത്യങ്ങളുണ്ട്. ഖുർആൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന കുറെ ആദർശക്കാർ ഈ ലോകത്തുണ്ട് എന്നൊക്കെ അവരറിയട്ടെ. നമ്മളിവിടെ അറിഞ്ഞു കഴിഞ്ഞു, വളരെ ദൂരത്തുള്ള നമ്മളറിഞ്ഞു 10 കോടി മുസ്ലിങ്ങൾ അങ്ങനെ ലോകത്തുണ്ട്. പക്ഷേ അവിടെ സൗദി അറേബ്യയിലുള്ള 1.5 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇന്നും ആ വസ്തുത അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതിന്റെ പേരിലൊരു നോട്ടീസ് അവിടെ ഇറക്കാൻ പാടില്ല, ഒരു പ്രഭാഷണം നടത്താൻ പാടില്ല, അവരുടെ ഗ്രന്ഥങ്ങൾ ഒറ്റൊന്നും അങ്ങോട്ട് കടത്താൻ പാടില്ല. ഇത് എത്ര കൊല്ലമായി നിരോധം? എത്ര കൊല്ലമായിട്ട് ഈ നിരോധം എന്ന് ചോദിച്ചാൽ 1000-ലേറെ വർഷങ്ങളായി. ശരിയാക്കേണ്ട ഒരൊറ്റ ഗ്രന്ഥവും അവിടെ കിടത്താൻ പാടില്ല. അവിടെ ചോദിച്ചാൽ, ഒരുപക്ഷെ ചോദിക്കുന്നത് കേട്ടാൽ തന്നെ പിടിച്ചുണ്ടായിരിക്കും. അതാണ് സൗദിയുടെ വ്യവസ്ഥ. എന്താണ് ഇത്രയധികം കടിഞ്ഞാണ് എന്നുള്ള ആവശ്യം ഇവർക്ക് വന്നത്? ആവശ്യമെന്ന് പറഞ്ഞൊന്നുമില്ല, അത് പഠിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ കള്ളത്തരം മുഴുവൻ മോശിക്കും. ശരിയാക്കേണ്ട ഗ്രന്ഥങ്ങൾ ഏറെത്ര മനസ്സിലാക്കാൻ നമുക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ സുന്നിയാക്കൾ എന്ന് പറയുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഇമാമിയങ്ങൾ അടക്കം അബു ഹനീഫ ഒഴിച്ച് മറ്റുള്ളവർ അടക്കം ചെയ്ത കപടത്തരങ്ങൾ തന്നി കണ്ണിയായിട്ട് മനസ്സിലാക്കണം. അബു ഹനീഫ ഒഴിച്ച് ബാക്കി 3 ആളും അറിഞ്ഞോ അറിയാതെയോ കപടത്തരം ചെയ്തു എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എല്ലാവരും മനഃപൂർവ്വമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ചിലർ മനഃപൂർവ്വം ചിലവരുണ്ട്. അതായത് ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയിരുന്നാലും അതാണ് എന്റെ മദ്ഹബ് എന്ന് ഈ മൂന്നാളിൽ ഒരാൾ പറഞ്ഞിട്ടില്ല. ആരാ മൂന്നാള്? മാലിക്, ഷാഫി, ഹംബലി എന്ന് പറയുന്ന ഈ മൂന്നാളിൽ ഒരാളും ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയിരുന്നാലും അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോളണം എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ വളരെയധികം ചിന്തിച്ചിട്ടില്ല ഈ പറയുന്നത്. കാരണം പറഞ്ഞു പറഞ്ഞിട്ട് കാണിട്ട് വന്നാൽ അത് പൊളിഞ്ഞില്ല. ഇതാ മാലിക്കുമാവിന്റെ മോത്തരിത, അഹമ്മദ്ബന്റെ മുസ്രജരിത, ഷാഫിമാവിന്റെ ഉമ്മിരിത, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു സത്യം വളരെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. മൂന്നാളുടെ കിതാബ് പരിശോധിച്ചാൽ കാണൂലെന്നർത്ഥം. അത് കാണിക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് കാണാം, അത് തെളിയിക്കട്ടെ സത്യം. അതെന്തുകൊണ്ട് അവര് ഖുർആനിൽ നിന്ന് നൽകാത്തത്? അവരെപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ണം വെപ്പിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹു പറയുന്ന ഒരു ആദർശത്തെയോ സിദ്ധാന്തത്തെയോ ഒരു നിയമത്തെയോ പൊക്കി പിടിച്ചുകൊണ്ട് അതിന് വേണ്ടി നൂറുകണക്കിൽ ഹദീസ് വന്നിരുന്നാലും നമ്മൾക്കൊരു സ്വീകാര്യമല്ല എന്ന് തുറന്ന് പറയാനുള്ള നാവ് ഇവർക്ക് മൂന്നാൾ കുല്ല. അത് ഉറച്ച് കേസാണ്, വളരെ വ്യക്തമായ ചരിത്രമാണ്. അവർക്ക് മൂന്നാൾ കുല്ല. എന്നാൽ ചില ആൾക്കാർ കൽപ്പിച്ചുകൂട്ടി മനഃപൂർവ്വം മൂന്നാളിൽ തന്നെ ചിലർ മനഃപൂർവ്വം കൂടുക നിഷേധിച്ച ഉദാഹരണങ്ങളും ധാരാളമാണ്. സക്കാത്തൊരു ഉദാഹരണം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് അള്ളാഹു എടുത്ത് എണ്ണി പറഞ്ഞിട്ട് പോലും പറയുന്ന സൂറത്തുൽ അനാമിലെ ഈ സൂക്തം സകാത്തിനെ സംബന്ധിച്ച് വിശദമായിട്ട് വിവരിച്ച അവരുടെ എല്ലാ തോട്ടങ്ങളും അവർക്ക് പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ അതൊക്കെ എണ്ണിപ്പറഞ്ഞു. പിന്നെ ഈ ഭൂമിയിൽ പന്തലിട്ട് പടുത്തപ്പെടുന്ന തോട്ടങ്ങളോ അല്ലാത്ത തോട്ടങ്ങളോ എന്തായിരുന്നാലും അതിന്റെ സക്കാത്ത് കൊടുത്തോളണം, അതിന്റെ അവകാശം നിങ്ങൾ കൊടുത്തോളണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സക്കാത്ത് കൊടുക്കണം തന്നെയാണെന്ന് ഷാഫി സമ്മതിച്ച അയാൾ തന്നെ അതിന്റെ 95% കൊടുക്കേണ്ടെന്ന് ഇരിക്കും ഷാഫി. ഇത് മനഃപൂർവ്വം അല്ലാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തായിപ്പോയി ഒരു കാലത്ത് സമ്മതിക്കേണ്ടി വരും. അള്ളാഹു ഈ പറഞ്ഞ സക്കാത്തിനെ സംബന്ധിച്ചാണെന്ന് പറയുന്ന ഒരാൾ അതിന് ആത്തു ഹക്കഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് സക്കാത്ത് കൊടുക്കണമെന്നാണ്, എല്ലാ തോട്ടങ്ങൾക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സമ്മതിച്ച ഒരു ഇമാം എന്നാണല്ലോ വെപ്പ്. അയാ പിന്നീട് ഭൂരിഭാഗ സമ്പത്തിനും സക്കാത്ത് വേണ്ട, തോട്ടങ്ങൾക്ക് സക്കാത്ത് വേണ്ട, ദൈത്തൂൻ റഹ്മാൻ അറബികളെ പ്രത്യേക എസ്റ്റേറ്റ് അള്ളാഹു എടുത്ത് പറഞ്ഞിട്ട് പോലും ആ ദൈത്തൂൻ റഹ്മാനിനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട എന്ന് മഹാവിയ പ്രഭൃതികൾക്ക് ഫത്വ കൊടുത്ത ആദ്യത്തെ ഇമാമാണ് ഈ ശാഖ. അപ്പൊ ഇയാൾക്ക് ഖുർആനോട് കൂറുണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാക്കേണ്ടത്. കൂറില്ല, 100% നമുക്ക് തീർത്തു പറയാം ഖുർആനോട് അയാൾക്ക് കൂറില്ല. 80 ജില്ലാനുസരത്ത് സക്കാത്ത് വ്യാപകമായ നിനക്ക് എല്ലാ സമ്പത്തിനും നിർബന്ധമാണെന്ന് അള്ളാഹു പറഞ്ഞ ആയത്തുകൾ കണ്ടതിന്റെ ഇടയിൽ പ്രത്യേകം തോട്ടത്തിന്റെ പേരും കൂടി എടുത്തു പറഞ്ഞ് ആ തോട്ടത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയാൻ ഇയാൾക്കല്ലാതെ നിർദ്ദേശിക്കേണ്ടായിട്ടുണ്ടോ? അപ്പൊ അയാൾ ഖുർആനോട് കൂറില്ല എന്ന് വിശ്വസിക്കാൻ ഒരു ഹൃദയമുള്ള മനുഷ്യന് സാധ്യമല്ല. അത്രയും ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും ധിക്കാരങ്ങൾ കാണിച്ചവരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമികൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഇമാമുകൾ. അതിൽ പിന്നെ അബൂ ഹനീഫിനെ കൂട്ടിച്ചേർത്ത, അബൂ ഹനീഫ് യഥാർത്ഥത്തിൽ സുന്നിയല്ല, യഥാർത്ഥത്തിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ ലോകത്ത് പടർന്നു പിടിച്ചു, അവർക്ക് അധികാരം കിട്ടി, അന്നത്തെ ഭരണം അവർക്കായിരുന്നു. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളായിരുന്നു ആര്, അന്നത്തെ സ്ഥിതിക്ക് ഈ അബൂ യൂസുഫ് എന്ന് പറയുന്ന അബൂ ഹനീഫിന്റെ ശിഷ്യൻ. അയാൾ എന്ത് ചെയ്തു? കുറുമാരി. എങ്ങനെ കുറുമാരി? ഖുർആനായിട്ട് വിട്ടു, അബൂ ഹുറൈറിന്റെ കൂടുതലായിട്ട് വിട്ടു. അബൂ ഹുറൈറിന്റെ ഹദീസുകളൊക്കെ ശരിക്കും ലെവലാക്കി അതിനനുസരിച്ച് ഫത്വകൾ ഇറക്കാൻ തുടങ്ങിയപ്പോ ഇയാളെ കൊണ്ടിട്ട് ചീഫ് ജസ്റ്റിസാക്കി മാറ്റി ഉയർത്തി. അതേ അവസരത്തിൽ അബൂ ഹനീഫയ്ക്ക് ദിനം പ്രതി 10 ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കണം. അതിന് 10 വീതം ഖുർആനിലുള്ള സത്യം പറഞ്ഞതിന്റെ പേരിൽ, അതിനു മുമ്പ് അബൂ ഹനീഫയ്ക്ക് 10 വീതം ദിനം പ്രതി കിട്ടിയിട്ട് ആ അടിയാരെയാണ് മരിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഖുർആനിലുള്ള സത്യം പറഞ്ഞതിന്റെ പേരിൽ, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, ജമിമാർക്കാർക്കും സക്കാത്ത് ഇളവില്ല, ജമിമാരാണ് ഒന്നാമതായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അബൂ ഹനീഫയ്ക്ക് മരണം വരെ അടി കിട്ടി. അയാളുടെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ അബൂ യൂസുഫ് കൂറുമാറിയതിന്റെ പേരിൽ അന്നത്തെ ഭരണകർത്താക്കൾ അയാൾ ഉണ്ടാക്കി ഏറ്റവും ഉയർന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആക്കി ആക്കി മാറ്റി ഉയർത്തി. ഞാനേക്കാണ് വലിയൊരാൾ ചിലത് വരാണ്. എന്താണ് കാരണം വെച്ചാൽ അബൂ ഹുറൈറയുടെ ഹദീസ് മുഴുവൻ ആൾ വാരി ഉണർന്നു എന്ന് മാത്രമല്ല അബൂ ഹുറൈറ കള്ളനാണെന്ന്
തെളിയിക്കുന്ന ഹദീസിന്റെ കഷണം ഉദ്ധരിച്ചിട്ട് കള്ളനാണെന്ന് ഭാഗമാണ് കുട്ടികൾ.
ഖത്താബ് അബൂഹുറൈറ പണകട്ടപ്പ പറഞ്ഞ എന്താ? അതുവ
കിതാബില്ല, ആ സറക്ത മാനല്ല, സക്കാത്തിന്റെ മുതൽ കട്ടിക്ക് അത് എനിക്ക് സമ്പത്ത്, എനിക്ക് സൗജന്യം കിട്ടിയതാണ്, സറക്ക കിട്ടിയതാണ്, ഹദീ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കാനില്ല. കള്ളം നീ അള്ളാഹിന്റെ മുതൽ കട്ടില്ലേ എന്ന് ഖത്താബിനോട്, ഉമർ ഖത്താബ് അബൂഹുറൈറയോട് ചോദിച്ച ചോദ്യം അന്ന് ബഹ്റയിലും കൂഫയിലും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ മുതൽപ്പെട്ട ആളെങ്ങനെ ഈ അബൂ യൂസഫ് ആ ചരിത്രം അയാൾ ഉദ്ധരിച്ചു. അബൂഹുറൈറനെ ബഹ്റൈനിലേക്ക് സക്കാത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ചരിത്രം അയാൾ ഉദ്ധരിച്ചു. എന്നിട്ട് പോലും അതിന്റെ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല. അയാളുടെ കിതാബുൽ ഹറാജി എന്ന ഗ്രന്ഥത്തിൽ അയാളുടെ പ്രാമാണിക ഗ്രന്ഥമാണ്, ആ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല. അബൂഹുറൈറയോട് ഉമർ ഖത്താബ് ഇങ്ങനെ ചോദിച്ചു അവസാനം എന്നുള്ള ഭാഗം അയാൾ കട്ടു. എന്തിനു വേണ്ടി കട്ടു? അബൂഹുറൈറ ഇമാം ആണെന്ന് വ്യക്തിത്തിരുത്താൻ വേണ്ടിയിട്ട് അബൂ യൂസഫ് കട്ടു. അയാളോട് കൂറു ചേർന്നു. ഖുർആനോടുള്ള കൂറും വിടർച്ച് അബൂ ഹനീഫയുമായിട്ട് നെറ്റിപ്പിൽ പുതിയൊരു മതം ഉണ്ടാക്കി സുന്നത്തുൽ ജമാഅത്തിൽ ചേർന്നു. അങ്ങനെ ഹനഫികളുടേതായ അബൂ ഹനീഫ ശിഷ്യന്മാരാണെങ്കിലും അവർക്ക് അബ്ബാസിയ ഭരണകാലത്ത് ഇവിടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടി. അവരുടെ ഹനഫികളുടെ അബൂ ഹനീഫിന്റെ പേരിലാണ് ഇത് പ്രചരിപ്പിച്ച്. അബൂ ഹനീഫ വലിയ പണ്ഡിതനാണെന്നും ഖുർആൻ പഠിച്ച ആളാണെന്നും അദ്ദേഹം മഹാനാണെന്നും ഒക്കെ ഏതോ നിരക്ക് ശിഷ്യന്മാരാണല്ലോ. അപ്പൊ അവർക്ക് ആ പേര് പറ്റ അദ്ദേഹത്തിന്റെ മഹത്വം പറ്റ ഇടിച്ചു കളയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് മരിച്ചെങ്കിലും അബൂ ഹനീഫ വലിയ ആളായിരുന്നു. അതൊക്കെ അതൊക്കെ അബൂ ഹനീഫ പറഞ്ഞത് എവിടെ ഇവിടെ അബൂ ഹനീഫിന്റെ ഒറ്റ കിതാബ് ഇവിടെ ലോകത്തിൽ അബൂ ഹനീഫ പറഞ്ഞ ഒറ്റ പേജ് ഇവിടെ ഇതൊക്കെ അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ലോകം മുഴുവൻ വരത്തി കണ്ട് ഈ ഖുറാഫാത്ത് മുഴുവൻ അബൂ ഹനീഫിന്റെ പേരിൽ പ്രചരിപ്പിച്ച് അഞ്ചു നേരത്തിന്റെ സിദ്ധാന്തത്തിൽ പോലും അബൂ ഹനീഫ ഭാഗമാക്കാണെന്ന് തെളിയിക്കാൻ ലോകത്തിന് സാധ്യം സാധ്യല്ല. അബൂ ഹനീഫിന്റെ പേരിൽ കെട്ടി പ്രചരിപ്പിച്ച അയാൾ കിതാബ് കാണിക്കട്ടെ. അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഈ നാലാളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ പഠിച്ച അങ്ങനത്തെ അബൂ ഹനീഫ ഈ ഖുർആനിൽ മൂന്ന് ഇങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അഞ്ചുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ രേഖ ലോകത്ത് തെളിയിക്കാൻ കഴിയും? കഴിയില്ല. അബൂ ഹനീഫിന്റെ ശിഷ്യന്മാരൊക്കെ അത് പറഞ്ഞത് ശരിയാണ്. അബൂ യൂസഫ് അടക്കം ഇത്തരം കപടത്തരം ചെയ്ത അബൂ യൂസഫ് മുഹമ്മദ് ജുഫർ എന്നൊക്കെ പറയുന്ന അവരത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷെ അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇരിക്കട്ടെ, അബൂ ഹനീഫ ചെയ്താൽ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാൽ ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മളിവിടെ ഖുർആനിലുള്ള ഒരു സിദ്ധാന്തം വളരെ ഉരുത്തിരിഞ്ഞ് കാണുന്നത്, വ്യക്തമായി കാണുന്നത്, അന്ന് മുതൽ ഇന്ന് വരെ നിതിന്റെ അനുയായികളാണെന്ന്, ഖുർആന്റെ അനുയായികളാണെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി 10 കോടി വരെ എത്തി ആ ഒരു സംഘം മുസ്ലിം സമുദായം ഈ ലോകത്തുണ്ട്. നമുക്കത് മതി, അത്ര മതി. പിന്നെ ഭൂരിഭാഗം വരുന്ന ഒഴിവായി എന്നുള്ളതല്ലേ, ഒഴിവാവും. ഒഴിവാവാനുള്ള കാരണം ഒന്നാമത്തെ സക്കാത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറയാറുള്ളതുപോലെ ഈ 90% 90 കോടി ആളുകൾക്ക് സക്കാത്തിന്റെ വിഷയത്തിൽ ആ കാർക്കശ്യം അത്ര പിടിച്ചതല്ല. അലി നബി താലിബിന്റെ അനുയായികൾ സക്കാത്തിന്റെ വിഷയത്തിൽ വളരെ കർക്കശമായിട്ട് പെരുമാറുന്നതാണ്. കാത്ത് കൊടുക്കാത്തതിന് പള്ളിയിൽ കയറ്റം സംബന്ധിക്കുന്നത്, പള്ളിയിൽ പോലും കയറ്റം സംബന്ധിക്കും. ആ രീതിയിൽ ശിയാക്കൾ എന്ന് പറഞ്ഞു കാത്ത ശിയാക്കൾ. അപ്പോൾ അലി നബി താലിബിന്റെ സാക്ഷാത് അനുയായികൾ സക്കാത്ത് നമ്മൾ 10, 40 ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും വിഹിതം എത്രയാണെന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ സക്കാത്തിന്റെ തുക തരുന്നില്ലെങ്കിൽ പള്ളിയെ കയറിയത്തില്ല. അവരുടെ അത്ര കർക്കശമായ നിയമമാണ്. പക്ഷെ ഈ 90 കോടി സുന്നികൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ? സക്കാത്ത് കൊടുത്തിരിക്കും, ഒരു പ്രശ്നമില്ല. സക്കാത്ത് കൊടുത്തില്ലെങ്കിലും നിക്കരിക്കണം, നിക്കരിച്ചിട്ട് ഉറപ്പിക്കാൻ വഴിയുണ്ടാക്കണം, പുറത്ത് കിട്ടാൻ വഴിയുണ്ടെന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചു. നിക്കരിച്ചിട്ട് സക്കാത്തിന്റെ കുറ്റം പോലും ഒഴിവായി കിട്ടാൻ വഴിയുണ്ടെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ഭൂരിഭാഗം ആളുകളും ഈ സൈഡിലേക്ക് നീങ്ങി നീങ്ങാതിരിക്കൂ. നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളവർക്കല്ലേ നീങ്ങാം. അപ്പൊ ആ താല്പര്യ പ്രകാരമാണ് ജമ്മികൾക്കും ജമ്മിമാർക്കാർക്കും സക്കാത്ത് വേണ്ടെന്ന് പ്രഖ്യാപിച്ച കൂട്ടരവര് മറ്റവരെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളെ കിട്ടാനുള്ള കാരണം നിക്കരിച്ചാൽ മതി, അതിന് പൈസ ചെലവില്ല. സക്കാത്ത് കാര്യമായിട്ട് നടക്കുന്നു, കൂടുതലും വിരോധം ഏതാണ്? ഞങ്ങളെ ചോദിക്കുമ്പോഴില്ല പോരെ. ഈ ഖാദിം ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയും അതൊന്നും ഞങ്ങൾ ചോദിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ? പിന്നെ ഭരണരംഗത്തൊക്കെ വന്നാൽ ഭരണം നടത്തുമ്പോൾ കുറച്ചപ്പോഴും അത് 2.5% കൊടുക്കണം. 7 ലാഭം സിയാക്കളുടെ കൂട്ടത്തിൽ കൂടിയാൽ 10 കൊടുക്കണം, ഇവിടെ 2.5 കൊടുത്താൽ മതി. അപ്പൊ ഏത് കാട് ആളെ കിട്ടാ ഏതിലേക്ക്? രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന കടികളൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. ഇവിടെ നികുതി കുറക്കണം, അത് വളരെ വ്യക്തമായിട്ടുള്ള ഉറപ്പ് കൊടുത്തു, കുറക്കാനുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ നികുതി ഇളവ് വ്യവസായത്തിനും കൃഷിക്കൊക്കെ കണ്ടമാന നികുതി ഇളവുള്ള ഒരു പാർട്ടിയുടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ അവർക്കല്ലേ വോട്ട് ചെയ്യാം? നമ്മുടെ സമ്പത്തിന് കേടുപറ്റാത്ത ഒരു വിഭാഗം അത് വിശ്വാസമാണ്. അവരെ ചെയ്യുന്നുള്ള കാര്യം വിശ്വാസമാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഓരോരുത്തരും പറഞ്ഞാലും വെള്ളില്ലാതെ വന്നിട്ട് അങ്ങോട്ടും കൊണ്ടുവെക്കുമ്പോൾ അത് വേറെ അതല്ല. ശരിക്കും നികുതി ഇളവുണ്ട്, ഞങ്ങളുടെ സിദ്ധാന്ത പ്രകാരങ്ങൾ വ്യത്യസ്ത നികുതി നിങ്ങൾ ഒരു കാര്യമായിട്ട് ഇത്ര കാരണം കൊടുക്കേണ്ട, 25,000 വരെ കൊടുക്കണം, 50,000 വരെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ 20,000 കൊടുക്കേണ്ട ആൾക്കാരൊക്കെ 50,000 വരെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മുഴുവൻ അങ്ങോട്ട് മാറില്ലേ? അതേപോലെയാണ് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചു, ആര്? ഈ സുന്നത്ത് ജമാഅത്ത് മുഴുക്കെ പ്രഖ്യാപിച്ചു. 1,000 കൊല്ലമായിട്ട് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചു. അതിന്റെ കാർക്കശം ഒരു ഇല്ലാതാക്കി, ഖുർആനിന്റെ ഗൗരവം ഒരു ഇല്ലാതാക്കി. സക്കാത്ത് ഫറളാണെന്നുള്ള വാദം അത് ലോകത്തെ അവർ അറിയിച്ചില്ല, അവരുടെ മുദ്രാവാക്യമല്ല. നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പരത്തി. ശുദ്ധ നുണ, നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു. നമസ്കാരത്തേക്കാൾ 70 ഡിഗ്രി മേലാക്കിയിട്ടാണ്, 70 ഇരട്ടി ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു അതിനെ ഫറളെന്ന് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞെന്നുള്ള സത്യം ഈ ലോകത്തെ അവർ അറിയിച്ചില്ല. എന്തിന് സക്കാത്തിന്റെ പേരിൽ തല്ലുകൂടി ഉണ്ടാക്കാൻ പോണ്ട, നിസ്കരിക്കാൻ ആളെ കിട്ടിയാൽ മതി. അത് ഫറ തന്നെ നമസ്കാരം. ആദ്യം തന്നെ നുണയല്ലേ പറയുന്നത്? പിന്നെ നുണയല്ലേ? ഫറളാക്കിട്ടില്ല. ആര് ഫറളാക്കി? അത് ഫറളാക്കിട്ടില്ല. പിന്നെ ഈ 5 നേരം ഫറളാക്കുന്ന നമസ്കാരം നമസ്കരിക്കുന്നു, അത് പറഞ്ഞു വിചാരിച്ചാലും പോലെ പറയുമ്പോൾ. കാരണം ഈ പറച്ചിലുണ്ടാക്കിയത് എന്നൊക്കെ ഇവിടെ രക്തത്തിലറിയാൻ വേണ്ടിയിട്ടാണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, അങ്ങനെ നീയത്ത് തന്നെ ഇല്ല. പക്ഷെ നീയത്ത് വെച്ചാൽ പോരാ, നീയത്ത് മനസ്സിൽ കരുതിയാൽ പോരാ, ഇല്ലാത്തൊരു ഫറൽ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അത് പറയുമ്പോൾ, എന്നിട്ട് ഫറളായ നമസ്കാരം പറഞ്ഞില്ല, അത് പറഞ്ഞു ഒരു നമസ്കാരം പറവാക്കില്ല. എന്നിട്ട് ദുഹറിന്റെ അവിടെ നിന്ന് തുടങ്ങല, ഫറളായ നമസ്കാരം അതിന് രണ്ടോ കല്യാണമായി. ഇതൊക്കെ അട്ടിമറിച്ച് കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ നമ്മൾ ആക്കി തീർത്ത് ആരെ 90 കോടിയിലാക്കി തീർത്ത് ഈ ചരിത്രം ഒന്ന് പൊളിച്ചു എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. ഏതായാലും നമുക്ക് പൊളിക്കാതെ കഴിയും. പൊളിക്കാനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും പ്രമാണങ്ങളും എത്തി. 3 നേരം ഒരു ദിവസം 3 നേരം എല്ലാ നിസ്കരിച്ചില്ല എന്നുള്ളത് വളരെ കണിശമായിട്ട് അബൂഹുറൈറ അല്ലാത്ത ആൾക്കാർ പറഞ്ഞത് പല പ്രാവശ്യങ്ങളും കേട്ടു. ഇനിയും ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കേട്ടു. സുബ്ഹ് നമസ്കാരം എന്ന പേരിലേക്ക് നമ്മൾ അറിയുള്ളൂ. രാവിലത്തെ നമസ്കാരം, രാവിലത്തെ നമസ്കാരം നബി നമസ്കരിക്കാറുണ്ട്. എത്ര നമസ്കരിക്കരുത്? 2:30 2:30 അപ്പൊ രാവിലെ 2:30 നമസ്കരിക്കുമ്പോൾ നബി വീട്ടിൽ നിന്നാണ് നമസ്കരിക്കരുത് എന്ന് വന്നപ്പോ കുഴപ്പമായി. രാവിലെ 2:30 നബി സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നാണ് നബി നിസ്കരിക്കലെന്ന് പറഞ്ഞോ പ്രശ്നമായി തോന്നുന്നു. പള്ളിയിൽ നിന്നാണ് നബി സാധാരണ സമയക്കരിക്കലേ നമ്മുടെ ഇതിലാക്കിയത്. ഇതിണ്ടാക്കിയല്ല, അദ്ദേഹത്തിന് മുഴുവൻ കുത്തിച്ചട്ടി. അങ്ങനെ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചിരിക്കണം. എല്ലാ ദിവസവും പള്ളിയിൽ വന്നിട്ട് സുബ്ഹ് നമസ്കാരം, ഇന്നന്നെ സൂറത്ത് നമുക്ക് എടുത്ത് പറയാ, ഇന്നന്നെ സൂറത്തുകളെ കോതിയിട്ട് ഇങ്ങനെ ഉറക്കെ ഓതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ആര്? 1-ഓ 2-ഓ ആൾ അല്ല, 10-ഓ 20-ഓ 50-ഓ ആളല്ല. സഹാബികളുടെ പേരിൽ നോണാണ്ട് കെട്ടിയിട്ടില്ല. അങ്ങനെ നബി വീട്ടിൽ നിന്ന് 2:30 നിസ്കരിക്കുന്നുണ്ടെന്ന് അവിടെ തെളിഞ്ഞു. പിന്നെ പള്ളിയിൽ നിന്ന് അങ്ങനെ 2:30 നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ 4:30 പോലെ അതിനെ കൊടുക്കണം. അതിനെതിരായ ഹദീസ് അത് വിജയിച്ചിരിക്കണം. ഒരിക്കൽ മാലിക് ബിൻ ഖൈല എന്ന് പറയുന്ന ഒരാളുടെ ഹദീസായിട്ട് ഒരു സംഭവം ബുഖാരിയിൽ തന്നെ, നമ്മൾ പറയാറുണ്ട് ബുഖാരിയിലല്ല ഹദീസുകൾ മുക്കാലും നുണയാണെങ്കിലും ചിലപ്പോൾ ചില സത്യങ്ങൾ എഴുതിയപ്പെട്ടു നീലഗതി ഇലവുള്ളൂ. അതിന്റെ ഇടയിൽ ഇടക്കിടയ്ക്ക് കാണപ്പെടുന്ന ചില സത്യങ്ങളാണ് നിർബന്ധനായിട്ട് എഴുതിയൊക്കെ അത് കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാത്തത്. മാലിക് ബിൻ ഖൈല എന്ന് പറയുന്ന സഹാബിയുടെ ഹദീസ് ബുഖാരിയിൽ മുസ്ലിമിലുണ്ട്. എന്താ പറയുന്നത്? നബി ചില അവസരത്തിലൊക്കെ പള്ളിയിൽ തീരെ നിസ്കരിക്കലില്ല, നമുക്ക് അതല്ല. അപ്പൊ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഒത്തുകൂടുകയാണെങ്കിൽ യുദ്ധത്തിന് പോയാൽ പോലും നിസ്കരിക്കണം എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തോന്നുകയാണെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ ഒരു പാർട്ടി ഇങ്ങനെ നിസ്കരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തുകൂടുമ്പോൾ നിസ്കരിക്കാം എന്നുള്ളതല്ല, അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തോളൂ എന്ന് നിർബന്ധമല്ല. സുനത്തൂല എന്നാൽ ചില സന്ദർഭത്തിൽ സുബൈക്കോ അസർക്കോ ഒക്കെ ഒത്തുകൂടും. ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കിടന്ന് നിസ്കരിച്ചു മിക്കവാറും അത് ചെയ്യാറില്ല. അങ്ങനെ ഒരവസരത്തിൽ ഇപ്പം അതിനത്തെ പള്ളിയിലാണെന്ന് ഉറപ്പില്ലോട്ടോ, അതിനത്തെ പള്ളിയിലാണ് നമസ്കാരം. യാത്രയിലാണ് എനിക്ക് സാധാരണ ജമാഅത്തായിട്ട് സഹാബികളെ കൂട്ടി നമസ്കരിക്കാറുള്ളത്. യാത്രയിൽ ഏത് യാത്രയായിരുന്നാലും ചെറുതാവട്ടെ വലുതാവട്ടെ കുറച്ചങ്ങോട്ട് പോയിരുന്നാലും ശരി, 2 റക്അത്ത് യാത്രയിലുടനീളം എനിക്ക് മരണം വരെ നിസ്കരിച്ചുള്ളൂ എന്ന് എല്ലാവരും സംബന്ധിച്ചു. എന്താ യാത്രയിൽ എത്തിന്റെ കൂടെ എല്ലാവരും അപ്പൊ എനിക്ക് വീട്ടിൽ കിടന്ന് നിൽക്കാൻ പറ്റും. ഇതെന്റെ രക്ഷപ്പെട യാത്രയിൽ എല്ലാവരും കൂടി 100-ഓ 200-ഓ 500-ഓ 1,000-ഓ 10,000-ഓ സാഹാബികളായിട്ട് പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് നിൽക്കാൻ വീടിൻ്റെ അവിടെ ഇല്ലല്ലോ. അപ്പൊ കൂട്ടായിട്ട് അപ്പോഴത്തെ നമസ്കാരം എല്ലാവരും കാണിച്ചു. അതാണ് യാത്രയിൽ എവിടെന്നെങ്കിലും നബി ദുഹ്റ് നാളൊക്കെ നിസ്കരിച്ചിരുന്നു, അസർ നാളൊക്കെ നിസ്കരിച്ചിരുന്നു, പിന്നെ ഇശ നാളൊക്കെ നിസ്കരിച്ചിരുന്നു. ലോകത്തെ ഒരൊറ്റ ഹദീസുകാർ അടിക്കുന്നതാണ്. കാരണം യാത്രയിൽ നമുക്കറിയാം എല്ലാവരും കാണാതെ അവിടെ ഉണറിയ പറ്റില്ല. അതുകൊണ്ട് ഏത് ഹദീസുകാരനും ഏത് ഹരി ഹദീസുകാരനും മദ്ഹബുകാരനും ഒക്കെ എഴുതിച്ചിരുന്നു യാത്രയിൽ നബി ഒരു കാലത്തും 2 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ യാത്രയിൽ രണ്ടരക്കാത്ത് നാട്ടിൽ രണ്ടരക്കാത്ത് അതാണ് അങ്ങനെ കുറാൻ ലോകത്ത് സ്കാരാണ്ട് ദിവസം ദിനം പ്രതി മൂന്ന് നേരം അഞ്ചേരാണെങ്കിൽ അഞ്ചേരം അതാണ് പ്രതാക്കി അല്ലെങ്കിൽ നിർബന്ധാക്കി എന്നല്ലാതെ അത് യാത്രയിലാകുമ്പോൾ രണ്ടരക്കാത്ത് മതി എന്നും നാട്ടിലാകുമ്പോൾ നാലരക്കാത്ത് വേണം എന്ന കുറാനിൽ എവിടെയെങ്കിലും ഉണ്ട് ഒരു സൂചന ഉണ്ട് ഒരു ചുക്കൂലിയ ഒരു വസ്തു കുറാനി പിന്നെ ഇങ്ങനെ നബി രണ്ട് ജാതിയും അള്ളാഹുവിന്റെ ഒരു കൽപ്പന ചില ദിവസം യാത്ര ഉണ്ടാകുമ്പോൾ അപ്പൊ പൈതിയാക്കാം യാത്ര ചെയ്യാക്കുമ്പോൾ ഇറക്കിയാക്കാം ഈ ഈ വിവേചനം നടത്താൻ എനിക്കാരെ അധികാരം കൊടുത്തു പറഞ്ഞ പ്രകാരം ചെയ്യാൻ പാടുന്നു അള്ള പറഞ്ഞത് നാലക്കാത്തി പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ യാത്ര നമ്മൾക്കാണ് ചെയ്താക്കല്ലേ അള്ള പറയണ്ടേ നമുക്കെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ യാത്ര നോക്കട്ടാന്ന് വെച്ചത് അപ്പൊ അള്ളാഹ് പറഞ്ഞത് നാലോ മൂന്നോ റക്കാത്തൊക്കെ അഞ്ച് നേരമൊക്കെ ആണെങ്കിൽ അത് യാത്രയിൽ ഒഴിവാക്കണമെന്ന് പാടില്ല ആയത്തിറങ്ങണം നേരത്തിനേക്കാൾ ഏറ്റവും ഗൗരവം പറഞ്ഞതാണോ നോക്ക് ആ അതിന് പോലും ആയത്തിറങ്ങിയിട്ട് ഇളവ് ചെയ്തു യാത്രയിൽ ആയത്തിറങ്ങാത്ത ഇളവ് ചെയ്യാൻ എനിക്ക് പാടില്ല എന്നിട്ട് അതിനേക്കാൾ പത്തിരട്ടി സ്ഥലത്ത് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം ഇളവ് ചെയ്യാൻ എനിക്ക് സ്വന്തം അധികാരം ഏ അതിന്റെ അതിനും വേണം അള്ളാഹ് പറയാം യാത്രയിൽ ഇത്ര മതി അങ്ങനെ രാത്രി കൂടാനും ഇല്ല അപ്പൊ യാത്രയിൽ പൊതുവെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് സ്ഥിരമായിട്ട് താഴ്ചയുടെ നിസ്കാരമായതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു യാത്രയിലൊക്കെ എനിക്ക് രണ്ടെണ്ണെ ആക്കിയിരിക്കണം എല്ലാവരും സമ്മതിച്ചു ഒരൊറ്റ മനുഷ്യൻ അബൂ ഹുറൈറ പോലും പറഞ്ഞില്ല യാത്രയിൽ രണ്ടും പോകും അല്ല ആലോചിക്കുന്നവർ മതി അപ്പൊ ഇത്തരത്തിൽ പരസ്യമായ ഒരു വിഷയമാണ് അങ്ങനെ യാത്രയിൽ തന്നെ ഒരിക്കൽ അദ്ദേഹത്തെ പണി ആവട്ടോ ഈ സ്ഥലം പറഞ്ഞില്ല അതിരിക്കട്ടെ നമുക്ക് സ്ഥലം പറയേണ്ട ആവശ്യമില്ല ഈ മാറിക്കൂടുന്ന മുഖേനത്ത് പറയാം രാവിലെ ഒരാൾ നിസ്കരിക്കാൻ എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കാൻ എന്റെ കൂടെ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോ ഒരാൾ അപ്പുറം നിസ്കരിക്കുന്നു അത് സുന്നത്ത് എന്നുള്ള പേര് മറ്റേ ജൂതന്മാർക്കുണ്ട് തോന്നുന്നുണ്ട് സുന്നത്ത് നിസ്കാരം അപ്പൊ രണ്ടാക്കാൻ നിസ്കരിക്കുന്നുണ്ട് അപ്പൊ നബി കൊച്ചു ആ സുഖാർബ ഓ സുബൈക്ക് ഇപ്പൊ നാലരക്കാത്തായി ആ നിസ്കാരം കഴിഞ്ഞിട്ടാണെന്ന് പറയാമെന്ന് എന്റെ മുമ്പന്നെ പറഞ്ഞെന്ന് പറയണ്ടേ ഏതിലാവട്ടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു എന്തുകൊണ്ട് നീ ഇത് ഇപ്പൊ രണ്ടർക്കകത്ത് വരെ നിൽക്കില്ലല്ലോ ആ സുഖാർബ സുബൈക്ക് നാലരക്കകത്തായിരിക്കുന്നപ്പോ അപ്പൊ ആ ചോദ്യത്തിന്റെ ശക്തി നോക്കണം സുബൈക്ക് നാലരക്കകത്തായിരിക്കണോ ഇത്രയും വലിയൊരു അനാചാരമാണ് ചെയ്തതെന്നപ്പോ പറയണത് ചോദ്യരൂപത്തിൽ നിഷേധിക്കുന്നത് ശക്തി കൂട്ടാനാണ് സുബൈക്ക് നാലരക്കകത്താണ് നിസ്കരിക്കുന്നത് പിന്നോട് ചോദിച്ചു ഇവിടെ ചോദിച്ചാൽ നിസ്കരിച്ച സുന്നത്താണോ ഫർദാന്ന് ചോദിച്ചോണ്ട് അതാണ് ചോദിച്ചത് എന്ത് ചോദിച്ചു ഇവിടെ സുന്നത്ത് ഫർദാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റാണ് അതൊന്നും ഇവിടെ നെറ്റിന്റെ ഹരിയത്തിൽ കാണില്ല നമ്മളിവിടെ രണ്ടരക്കാത്ത കീഴ് പറഞ്ഞ നാലരക്കാത്ത് എന്നിട്ട് പറയുന്ന സുന്നത്താണ് അതൊന്നും നെബിന്റെ അടുത്ത് വെച്ചിട്ടില്ല നബിക്ക് ആ ഒരു ഭാഷ തന്നെ അറിയാം അത് രണ്ടരക്കാത്ത സുന്നത്ത് രണ്ടരക്കാത്ത ഫർദ് രണ്ടരക്കാത്ത സുന്നത്ത് രണ്ടരക്കാത്ത വെച്ചു ഇതൊന്നും നബി അറിയാം നബി രണ്ടരക്കാത്ത സ്ത്രീകളെ ഉണ്ടപ്പോ ചോദിച്ചു എന്തോ സുബൈക്ക് നാലാക്കിയിരിക്കുന്നു ഇല്ല എന്നാൽ ഞാൻ നികത്തി വരും സുബൈക്ക് രണ്ട് സുബൈക്ക് രണ്ടോ സുബൈക്ക് നാലോ ആ ഞാൻ സുന്നത്തായിട്ട് രണ്ടരക്കാത്ത കേൾക്കാന്ന് ഇയാളെ പറഞ്ഞു അവൻ പറഞ്ഞില്ല സുന്നത്തായിട്ട് വേണമെങ്കിൽ കേൾക്കുന്ന നബി പറഞ്ഞു അതും പറഞ്ഞില്ല ഈ ലോകത്തിലെ ഹജ്ജ് ഈ തമ്മിൽ കാണുന്നു സുന്നത്തായിട്ടുണ്ടെന്നുള്ള വർത്താനം അവിടെ അപ്പൊ രണ്ടു കൂടി നിസ്കരിച്ചപ്പോ നബി ആക്ഷേപിച്ചു അത് അന്ന് തന്നെ കൻസലാക്കി ഇനി നേരി സുബൈ സമയത്ത് രണ്ടരക്കാത്ത അല്ലാതെ നാലെത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു എവിടെ ഇത് ബുഖാരിയിലെ മുസ്ലിമിലാണത് മറ്റെവിടെയല്ല ബുഖാരിയിലെ മുസ്ലിമിലെ നേരിയോ കണ്ടു അതിന്റെ പുറമെ ഹഫ്സത്ത് എന്നാണ് പിന്നെ ഭാര്യമാരിപ്പെട്ട ഹസ്രത്ത് ഹഫ്സ പറഞ്ഞു വരുന്നത് മുസ്ലിമിൽ വളരെ വ്യക്തമായിട്ട് എഴുതിച്ചു എന്താ പറഞ്ഞു കാനൻ നബി ഇദാ ത്വലൽ ഫജ്ർ ലാ യസ്ലി ഇല്ലാ റക്അത്തൈൻ നബി പ്രഭാതമായാൽ പിന്നെ രണ്ടരക്കാത്തല്ലാതെ നിസ്കരിക്കാറില്ല രണ്ടരക്കാത്തല്ലാതെ ഇവിടെ ഇപ്പൊ നാലാകരിച്ചാൽ അതിനെ ഇതൊക്കെയാണ് പോയി പറഞ്ഞത് ഇവിടെ നാലാകരിക്കുന്നത് രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞത് രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞതായിട്ട് പള്ളിയിൽ മുഴുവൻ പാസാക്കിയിരിക്കുന്ന ആരും അബൂ ഹുറൈറ കമ്പിനപ്പു അതിനെ എതിർക്കാനാണ് ഹഫ്സ നബിയുടെ ഭാര്യമാരിപ്പെട്ട ഹഫ്സ നമ്മുടെ ഭർത്താവിന്റെ മകള് പറയുന്നു നബി ഇതാ കാന കാന നബി ഇതാ പറയാൻ പറ്റും പ്രഭാതമായ രണ്ട് റക്കാത്തല്ലാതെ ഇപ്പൊ സുന്നത്തും വ്രതമാകുമ്പോ നാലുണ്ടല്ലോ ഇവിടെ അതില്ല ആ പരിപാടിയെ ലഭിക്കണ്ടായില്ല വെറും രണ്ടേ രണ്ട് റക്കാത്ത് അത് നിർബന്ധമായ സുന്നത്തും തന്നെ വ്രതമല്ല അത് നിർബന്ധ സുന്നത്തു നിന്ന് പറയാൻ പാടില്ല ഫർദ്ദെന്ന് പറയാൻ പാടില്ല ആ സാധനം എന്താ രണ്ട് മക്തൂബായ റക്കാത്ത അള്ളാഹു കിതാബ് മക്തൂബാണ് രണ്ട് റക്കാത്ത വിശദീകരണം ഇപ്പോ ഹഫ്സാടെ പറഞ്ഞില്ല പക്ഷെ രണ്ടേ രണ്ട് റക്കാത്തല്ലാതെ പ്രഭാത സമയത്ത് പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രണ്ട് റക്കാത്തല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്ന് നിഷേധിച്ചിട്ട് സർവവ്യാപകമായ നിഷേധം മുസ്ലിമരാതായി പിന്നെ ആയിഷ സാധാരണ പറയാറുണ്ട് ഈ രണ്ട് റക്കാത്ത ഫജ്രി ഭൈരവമേന്ദ്രാവുമാണ് പറയാറായിക്കൊണ്ടിരുന്നതല്ല പ്രഭാത സമയത്ത് രണ്ടരക്കാത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഒഴിവാക്കരുത് രാവിലെ നിസ്കാരം പ്രഭാത സമയത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ ഉത്തമാണെന്നും പറയാം. പക്ഷെ പ്രഭാത സമയത്ത് തന്നെ ധർമ്മം കാണുന്ന പറയാൻ പാടില്ല എന്നാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തിയായ സിദ്ധാന്തം. ആ സിദ്ധാന്തം മാറ്റത്തിന് മാറ്റല്ലേ, അത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. പ്രഭാത സമയത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്വം കൂടാനില്ല. അപ്പോൾ ആ സമയത്ത് നമസ്കരിക്കാം, നല്ലതാണ്. കാരണം അന്നത്തെ കാലത്ത് കഴിഞ്ഞേച്ച് കഞ്ഞാളൊക്കെ കഴിച്ച് വേഗം ജോലിക്കൊക്കെ പോലും നല്ല കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഖുർആൻ പറഞ്ഞു, അന്ന് ഖുർആനൊക്കെ അവിടെ എഴുന്നേറ്റ് ഖുർആൻ കൂടാണ് അവിടെ നല്ലതാണെന്നൊക്കെ പറയാം. അപ്പൊ നബി സാധാരണ രണ്ടറക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് യാത്രയിലാവട്ടെ, പിന്നെ നാട്ടിലാവട്ടെ, എപ്പോഴായിരുന്നാലും ആ രണ്ടറക്കാലത്ത് നബി രണ്ടറക്കാലത്തിന്റെ കാര്യത്തിൽ നബി വീഴ്ച വരുത്താറില്ല എന്നൊക്കെ ആയിഷ ഇങ്ങനെ പറയാറ്. അപ്പൊ ആദ്യകാലത്ത് പറഞ്ഞത് എന്താണ്? റക്കാത്തൽ ഫജ്ർ, റക്കാത്തൽ ഫജീന, പ്രഭാതത്തിൽ നമസ്കരിക്കാതെ രണ്ടറക്കാലത്ത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അത് പോയിട്ട് എന്തായി? ആ റക്കാത്ത് റക്കാത്താരി കബുരൽ ഫജീനായി, റക്കാത്താരി കബുരൽ ഫജീനും കബുരൽ സുബഹീനുമായി. ഭജന മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. ഭജനാന്റെ ശേഷം ഭജന നിസ്കാരമാണെങ്കിൽ തന്നെ സ്വന്തത്താണെങ്കിൽ തന്നെ ഭജനായിട്ടല്ലേ നിസ്കരിക്കുക. ഏതെങ്കിലും അവിടെ ഇത് വേറാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധത്തിൽ അബൂ ഹുറൈറിന്റെ ആൾക്കാർ റിപ്പോർട്ടിൽ എന്താക്കി തീർത്തു? അറക്കാത്താനെ കബുരൽ ഭജനി, ഭജനോ അപ്പുറം നിസ്കരിക്കാതെ. അങ്ങനെ ഒന്ന് നോക്കുമ്പോഴും നുണ പൂർത്തിയായി. ഭജന്റെ മുമ്പ് രണ്ടായിരത്തി നിസ്കരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഭജന നിസ്കാരം തന്നെ ആയിരിക്കും കുറച്ച് മുമ്പാണ് കഴിച്ചുള്ളൂ, അത് പറ്റൂല. അപ്പൊ ഒരു നുണയും കൂടി അവിടെ പറയണമെന്നുള്ള പിന്നെ മൂന്നാമത് തീരുമാനിച്ചു. പിന്നീട് എന്ത് പറഞ്ഞത്? റക്കാത്താനെ കബുല സ്വലാത്തിൽ ഫജീദാക്കി, അവസാനത്തെ നുണ പറഞ്ഞു. രണ്ടറക്കാത്തിന് അവര് നിസ്കരിക്കാറുണ്ട്. അത് ഏതാണ് റക്കാത്ത്? ആദ്യം പറഞ്ഞ് ഭജൻ രണ്ടറക്കാത്ത്, പിന്നെ പറഞ്ഞു ഭജന്റെ മുമ്പാണ് രണ്ടറക്കാത്തെങ്കിൽ, പിന്നെ അവസാനം പറഞ്ഞ എന്താ? സ്വലാത്തുൽ ഫജറിന്റെ മുമ്പാണ് രണ്ടറക്കാത്തെങ്കിൽ. അപ്പൊ ശരി, സ്വലാത്തുൽ ഫജർ എന്ന് തോന്നുന്നു വേറെ, റക്കാത്താനും തന്നെ രണ്ടറക്കാത്തിന്റെ വേറെ. അപ്പൊ നാലറക്കാത്തിന്റെ ദിനം ഉറപ്പായി. കേടോ ഈ നാലറക്കാത്തിന് നാലറക്കാത്താണെന്ന് കേൾക്കുന്നതെന്ന് വെച്ചിട്ട് കണ്ണുരുട്ടി ചോദിച്ച നബിന്റെ ചോദ്യം അപ്പുറത്ത് എഴുതി വെച്ചിരിക്കണം. ആരോട്? സഹാബികൾപ്പെട്ട ഒരാള് നാലറക്കാത്ത് നിസ്കരിക്കാൻ പോയപ്പോ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞിരിക്കുന്നു, അതും എഴുതിയിരിക്കും. ഇബ്നു അബ്ബാസ് നിസ്കരിക്കാൻ നിൽക്കാം വേണ്ടി പോകും ഇബ്നു അബ്ബാസ്. അപ്പൊ സുന്നത്ത് നിന്നാൽ മറ്റൊരു പരിചയത്തായി കുട്ടിയല്ലേ, ചെറുപ്പാണ് നോട്ടെ ചെറുപ്പാണ്. അപ്പൊ നിസ്കരിക്കാം, അപ്പൊ നബി കയ്യിൽ വിളിച്ചു. ആ നിസ്കരിക്കാൻ തീ കൊടുത്ത് നിൽക്കാൻ മതി, ഇപ്പോൾ രണ്ടറക്കാത്ത് നിസ്കരിക്കണ്ടല്ലോ, അത് മതി, ഈ വരാൻ കരിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞത് മുസ്ലിം അഹമ്മദ് അഹമ്മദിന്റെ മുസ്ലിത്തിൽ എത്തിച്ചു. രണ്ടറക്കാത്ത് വേണം കഴിച്ചവനോട് നബി ഒച്ചട്ട് സംസാരിച്ചു, അവനോട് വിലക്കി, ചോദ്യരൂപത്തിൽ നിഷേധിച്ചുകൊണ്ട് അപ്പുറത്ത് എത്തിച്ചു. ആ ബുഖാരിയിലും മുസ്ലിമിലും രണ്ടറക്കാത്തല്ലാതെ നിസ്കരിക്കില്ല എന്ന് നബിയുടെ സ്വന്തം പത്നി പറഞ്ഞത് അതുകൊണ്ട്. രണ്ടറക്കാത്താണ് നബിക്ക് പ്രധാനമായിട്ട് യാത്രയിലും നാട്ടിലൊക്കെ രാവിലത്തെ നമസ്കാരം രണ്ടറക്കാത്ത് നബി സാധാരണ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ആയിഷ പറഞ്ഞത് നിരന്തരമായിട്ട് അതും എഴുതിച്ചു. ഇപ്പൊ വലിയ പരുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഈ പറഞ്ഞതൊക്കെ പൊടിക്കും. ദബുഹുറയതൊന്നും പറഞ്ഞില്ല, ദബുഹുറയിൽ നുണയെ അവസാനത്തെ നുണയെ പറഞ്ഞു. ഈ ആദ്യത്തെ സത്യം അബൂഹുറയറയോ അയാളുടെ കൂട്ടു കമ്പനിയോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പ്രചാരത്തിൽ വന്നേക്കെന്താ? അത് മറിച്ചാ പറഞ്ഞു, ഈ നുണ പറഞ്ഞതാണ് അയാളത് ആയിട്ടുള്ള ലോകത്തുള്ളത്. സുബി നമസ്കാരത്തിന്റെ മുമ്പ് സുബി നമസ്കാരം സുബി നമസ്കാരത്തിന്റെ മുമ്പ് രണ്ടറക്കാത്തിന് നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞ നുണയാണ് ഈ 900 കോടി ഉപദേശിച്ചിട്ടുള്ളത്. അതാണ് അത്ഭുതം. ഇപ്പൊ സുബഹിക്ക് രണ്ടറക്കാത്ത്, അത് വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഉണ്ടെന്നോ പിന്നെ ഫർദ് പറയാനില്ല. ഇങ്ങനെ നാലറക്കാത്ത് സ്ഥിരമായിട്ടപ്പോ നബി സാധാരണ വീട്ടിൽ ബന്ധത്തിൽ ഇങ്ങനെ താക്കേറ്റി വന്നത് ബുദ്ധിമുട്ട് വരിക്കുള്ള നിർബന്ധിതാവസ്ഥ വന്നാത്താൻ പറഞ്ഞു. നബി വീട്ടിൽ നിന്നാണ് നമസ്കരിക്കാന്നോർപ്പിച്ചു പറഞ്ഞു. വീട്ടിൽ നിന്നാണ് എന്റെ അടുത്ത് നിന്നാണ് നമസ്കരി ആയിച്ച പറഞ്ഞത്. എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സാധാരണ രണ്ടറക്കാത്ത് സുബഹിക്ക് നമസ്കരിക്കല്. അത് കഴിഞ്ഞാൽ ഞാൻ ഉണർന്നു കിടക്കുകയാണെങ്കിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഉണർന്നില്ലേ നബി അവിടെ ചെറിയ എടുക്കും നമസ്കാരമില്ല, എന്നോട് ചെന്നു കൊടുക്കും. പിന്നെ പ്രഭാ വെളിച്ചാൻ രസല്ലേ, വെളിച്ചാൻ രസല്ലേ, എന്തേലും പണിക്ക് അങ്ങനെ പോകാനില്ല, വിജ്ഞപ്പുറം പണി തന്നെ പ്രബോധനം തന്നെയാണ്. ആൾക്കാരൊക്കെ വരണമെങ്കിൽ ഒരു ദുഹാ സമയം രാവിലെ 8 മണി പോകണമെങ്കിൽ കഴിഞ്ഞ ദേശം ആൾക്കാർ പള്ളിയിൽ വീട്ടിടും, അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പോകണം. അപ്പൊ അതുവരെ വീട്ടിൽ വിശ്രമിക്കില്ലെന്നെ, ആ വിശ്രമത്തിൽ ആദ്യം ചെയ്യാൻ അവിടെ കിടക്കാതെ നിസ്കാരം ഇങ്ങനെ അവിടെ കിടക്കണം. ഞാൻ എഴുന്നേറ്റ് വെക്കുകയാണെങ്കിൽ ജയിച്ചിട്ടാണെങ്കിൽ എന്നോട് സംസാരിക്കും. അതിന്റെ ഇടയിൽ പിന്നെ ബിലാൽ വന്നിട്ട് മാങ്ങൾക്കും പഠിക്കുന്നു പിന്നെ പറഞ്ഞു കഴിച്ചു. ബിലാലിന്റെ അവിടെ ബാങ്കൂല്ല, ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് നടക്കാത്തല്ല നിസ്കരിക്കലില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെന്തായാലും ഇപ്പുറം കൂട്ടിച്ചേർത്തുന്നത് പിന്നെ വിരാട്ടൊരു വാങ്ങൊടുക്കും. അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ നിസ്കാരം കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നാലറക്കാത്തില്ല എന്ന് ആദ്യം പറഞ്ഞു. നാലറക്കാത്തില്ല എന്ന് പിന്നെ ലഭ്യത്തിനാ പറഞ്ഞത്, ചെയ്തോനെ മെഗറ്റീരിയ എന്തിനാ? അപ്പൊ നാലറക്കാത്ത അവിടെ ഇല്ല, ഇതുണ്ടെങ്കിൽ നിസ്കരിക്കലുള്ളൂ, നിസ്കരിച്ചവിടെ കിടക്കാം. പിന്നെ വിരാട് വന്നിട്ട് വാങ്ങ് കൊടുത്തിട്ട് വന്നിട്ട് വിളിച്ചിട്ട് പിന്നെ കാമത്ത് കൊടുത്തിട്ട് കയറാൻ കിട്ടും. നുണയും ശുദ്ധ നുണ അങ്ങനത്തെ വിരാലിന് വാങ്ങ് കൊടുക്കണുണ്ടെങ്കിലേ വിരാലുണ്ട്, പക്ഷെ ബാക്കില്ല. ബാങ്ക് ബിരാലിന് ബാങ്ക് അറിയില്ല, ഈ ബാങ്ക് ബിരാലിന് പറയാൻ പറ്റിയ ബാങ്കുമില്ലല്ലോ. നമ്മളെത്രയോ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബിരാലിന് വൈ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, ഒരിക്കൽ നോക്കുമ്പോ ബിലാല് ബാങ്ക് കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് വെച്ചിട്ടില്ല. അപ്പോ എനിക്ക് ബിലാലിന് സ്വന്തം ഒന്നാണ് തോന്നി, മുബറും നബി പറഞ്ഞേ ചെയ്യുള്ളൂ, അതുവരെ ചെയ്യാറുള്ളൂ. അപ്പൊ മുബറും നബി പറയാത്തതെന്നാണ് തോന്നുന്നത്. ഫസലാത്ത് ഫൈറുമിനെന്നാവുന്നാണ് വിളിച്ചത്. അപ്പൊ നബി പറഞ്ഞില്ലേ പറയുമ്പോൾ ഇയാൾക്ക് വസന്തം പറയാൻ പാടില്ല. നബി ഇങ്ങനെ കിടന്നുറങ്ങാൻ നബി എഴുന്നേറ്റിട്ടില്ല എന്നാണ്. അപ്പൊ മുബറും അസലാത്ത് ഫൈറുമിനെന്നാവെന്ന് പറഞ്ഞപ്പോ നബിക്കും പറ്റി, അത് നല്ല വർത്താനാണ്. ശരി, അത് ഇനി കാലാകാലം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബിയോട് ചോദിക്കാതെ ഇത്തരത്തിലുള്ള ഒരു അസംബന്ധം, നബിയോട് ചോദിക്കാത്ത നിനക്കുള്ള ഒരു അസംബന്ധം ബിലാൽ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത് നിനക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നാണ് ഞാനാണ്. എന്റെ അനുവാദം കൂടാതെ നീ സ്വന്തമായിട്ട് ഇവിടെ നമുക്ക് കൂട്ടിച്ചേർത്ത് വിളിച്ചാലും ഞാനാ എന്നല്ലേ നബി ചോദിക്കാം. ഇവിടെ രണ്ടരക്കാലത്ത് ഇങ്ങനെ പാസ്സാക്കിയിരിക്കാന്ന് ബന്ധം പറഞ്ഞു കൈ പിടിച്ചു ചോദിച്ചു ഇരിക്കാൻ പാടില്ല. വേറൊരുത്തൊക്കെ നബിന്റെ സാഹചര്യം തന്നെയാണ്. നാലക്കാത്ത നാലക്കാത്ത നമസ്കാരം എന്ന് ചോദിച്ചിട്ട് അതിനോട് അച്ചടം ചെയ്തു. പിന്നെ ബിലാൽ വന്നിട്ട് പുതിയ വർത്തമാനം പറയാം. ഖുർആനെതിരായിട്ടൊരു പുതിയ വർത്തമാനം, ഖുർആൻ വിരുദ്ധാണ് സലാത്ത് ഫൈറുമിനെന്നാവും. ഈ സമയത്ത് ക്രിക്കറ്റിലാണ് നല്ലത്, അങ്ങനെയല്ല ഇത് ഖുർആൻ പറയാം. രാത്രി പൊതുവെ ഉറക്കിന് ഉറങ്ങാൻ വേണ്ടി നിശ്ചയിച്ചാണെന്ന് പൊതുവെ പ്രഖ്യാപിച്ചത്, ഖുർആൻ പ്രഖ്യാപിച്ചത്. അത് ഉറക്ക് തീർന്നിട്ടില്ല. ഇത്രത്തോളം കാര്യമായിട്ട് അദ്ദേഹത്തെ വെച്ച് പഠിപ്പിക്കാം. ഒരു വിളിയാണെങ്കിൽ ഒരു മദ്ഹബുകാർക്ക് മാത്രമല്ല രണ്ട് മദ്ഹബുകാർക്ക് മാത്രം സലാത്ത് ഫൈറുമിനെന്നാവുമെന്ന് ഇങ്ങനെ പറയാൻ അത് പറയാൻ പാടില്ല. സാധ്യമാക്കുന്നൊക്കെ പറയും, ഏതായാലും പറയാൻ പാടില്ല. എന്നിട്ട് സമയത്ത് ഇതാക്കണം സമയത്ത് ഇബ്നോറാണ് വിളിച്ചുവരാൻ പാടില്ല, ശുദ്ധം തന്നെയാണെന്ന് പറയാൻ പാടില്ല. ഇബ്നോറാവും നബിയുടെ കാര്യത്തിൽ തുടങ്ങിയിരിക്കുന്ന സമയത്ത് ചെയ്യാം. പക്ഷേ നബിന്റെ കാര്യത്തിൽ തുടങ്ങി നബിന്റെ സാന്നിധ്യത്തിൽ നബി വിലാല് പറഞ്ഞു. അപ്പൊ നബി സമ്മതിച്ചു കൊടുത്തു എന്നല്ല, തുടർന്ന് ചെയ്തോടാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് മുഴുവൻ തുണയാണ്. അതിനാണ് ഇബ്നോ പറഞ്ഞത് പാടില്ല അങ്ങനെ നബി രണ്ടരക്കാരനുസരിച്ച് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് പിന്നെ വാങ്ങുകൊടുത്തിട്ട് ഇവിടെ നിറക്കിയിട്ടില്ല എന്ന് ഓണം പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. നബി വീട്ടിൽ നിന്ന് പറഞ്ഞത് വൈകുന്നേരത്തിനുള്ള സമയത്തിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് വന്ന് രണ്ടരക്കാരൻ നിസ്കരിക്കാറുണ്ട്. അത് മരണം വരെ വെച്ചിട്ടില്ല. അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ നബി അത് മാറ്റിയിട്ടില്ല. എന്റെ വീട്ടിലാണ് സ്ഥിരം ഈ രണ്ടരക്കാലത്തിൽ അത്ര സമയം എന്ന് പറയുന്ന ആ ദൂതന്മാരുടെ സമയം കഴിഞ്ഞിട്ടാണ് എന്റെ വീട്ടിൽ വരുന്നത്. എന്നിട്ടാണ് വൈകുന്നേരത്തെ രണ്ടരക്കാരത്തെ അറക്കാരത്തെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജീനൊക്കെ പറയും പോലെ ആ അറിയപ്പെട്ട നമസ്കാരം വൈകുന്നേരം നിസ്കരിക്കാൻ പറഞ്ഞില്ല. ആ രണ്ടരക്കാര നമസ്കാരം എന്റെ വീട്ടിലാണ് മരണം വരാൻ പാടത്തന്നെ മനസ്സിലൊക്കെ ശ്രീ പറഞ്ഞു പറഞ്ഞു എഴുതിയിരിക്കുന്നു. പക്ഷേ മനസ്സിലായിട്ട് കേൾക്കുന്നു ആരോടൊന്നും പറഞ്ഞുകൊടുക്കും. ഇത് പറഞ്ഞുകൊടുക്കേണ്ട രീതിയിലേ അറിഞ്ഞു. ഇതൊക്കെ ആയിട്ട് പറഞ്ഞു എന്നിട്ട് ആയതിന്റെ പിന്നെ മനസ്സിലാക്കിയത് മരണം വരെ രണ്ടരക്കാരത്തല്ലാതെ നബി നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആയിഷാന്റെ പേരിൽ ബുഖാരിയിൽ തന്നെ അപ്പുറത്ത് പിന്നെ എഴുതിയിച്ചു. ഈ രണ്ടരക്കാലത്ത് നമസ്കാരമൊക്കെ പിന്നീട് നബിയാണ് കൂട്ടിച്ചേർത്ത് നാലാക്കി. ഈ രണ്ടരക്കാലത്തിനെ നിസ്കരിക്കുള്ളൂ എന്ന് ആയിഷ തന്നെ പറഞ്ഞത് ഇതൊക്കെ ആയിഷ പറഞ്ഞു. ബുഖാരിയിലുണ്ട് മരിക്കുന്നത് വരാൻ പിന്നീട് നബി നിസ്കരിച്ചിട്ട് എന്നും എഴുതി വെച്ചിട്ട് അപ്പുറത്ത് പിന്നെ എഴുതിച്ചെന്താ ആയിഷ പറഞ്ഞു. ആദ്യത്തെ രണ്ടരക്കാലത്തിനെ കെട്ടിയത് പിന്നെ നന്നാം പ്രഖ്യാപനത്താക്കി നബി ആയിഷ പറഞ്ഞു. നബി നന്നാം പ്രഖ്യാപനത്താക്കി എന്ന് ആയിഷ പറഞ്ഞു തന്നെ എഴുതിയിട്ടുണ്ട്. ഇതും ബുഖാരിയിലെ. അപ്പൊ ഒരു നേര് പറയാം, ഇതിനൊന്ന് പറയാം, ഒരു നേര് പറയത്തില്ല നുണ പറയാം. എന്ത് നുണ? ശുദ്ധ നുണ. ലോകം എത്തുന്ന ഈ ജാതി നുണ പറയലാണ് ഞാൻ ഒന്നാമത്തെ പരിപാടി. അടുത്ത ശരി, ഇതാണ് ഈ പ്രമാണം. ഈ ബുഖാരി പ്രമാണം സമൂഹത്തിൽ ഏറ്റവും മുന്തിയ കിട്ടാം. ഇപ്പൊ എവിടെ എത്തി? ഇന്നും നീ നമ്മുടെ ഈ സമൂഹത്തിന്റെ 10 കൊല്ലമായി പ്രവാസനത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. 60 കൊല്ലത്തോടായി പ്രവാസനത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇപ്പൊ എവിടെ എത്തി? പുരാതനത്തിലേക്ക് ക്ഷണം പുറ ഇപ്പോ 60 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണെന്ന് അറിയാം. തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കാന്നാണ് അന്താരാഷ്ട്ര സലഫി സമ്മേളനത്തിൽ ആദ്യത്തെ ഉദ്ഘാടനം. എന്തായി? തൗഹീദും സുന്നത്തും ഖുർആനിക്ക അന്താരാഷ്ട്ര സമ്മേളനം നടക്കുക. നടക്കുന്നില്ല, ഒന്നിനും ഉണ്ടാക്കാൻ പറഞ്ഞോട്ട് അന്താരാഷ്ട്ര വഹിക്കട്ടെ, അഭാവോട്ടെ. പക്ഷെ എന്താ പറയണത്? ഈ 60 കൊല്ലം എനിക്ക് എന്താ പറയണത്? ആദ്യത്തെ സലഫി സർവസാരിഹ്യങ്ങളുടെ മതഹബും അവരുടെ സുന്നത്തും അവരുടെ പാരമ്പര്യം അവരുടെ ഇസ്ലാമും ഒക്കെ കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ അടിസ്ഥാനപരമായിട്ട് മുറുകെ പിടിക്കേണ്ട സാധനം എന്താണെന്നുള്ളത് അതിന്റെ ചെയർമാൻ സ്റ്റേറ്റിലെ
എണ്ണിയത്തരകരമായ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞാൽ എന്താ പറയും? തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുക. ഇവിടെ നിന്നൊക്കെ എതിർക്കുന്ന എപ്പോഴൊക്കെ എതിർക്കുന്ന എപ്പോഴൊക്കെ കുറാൻ മൂടി കൊടുത്ത് നമ്മൾ മനസ്സിലാക്കണം. പത്രത്തിൽ അതായിരിക്കുന്നു തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കാണ് നമ്മൾ. അത് ശരിയാണ്, തകര് ശരിയാ. എന്നാ തൗഹീദ് എവിടേക്ക് ലഭിച്ചു? സുന്നത്ത് മുറുകെ പിടിക്കുന്ന നമ്മൾ ആരും ഇതിലൊന്നുമല്ല. ഒരു സുന്നത്തുണ്ട് ഇവിടെ മുറുകെ പിടിക്കുന്നത്, ഖുർആൻ മുറുകെ പിടിക്കുന്നില്ല എന്നത് സ്പഷ്ടം. പിന്നെ തൗഹീദ് മുറുകെ പിടിക്കുന്നത് തൗഹീദ് അവരുണ്ടാക്കിയത് ഇപ്പോഴും ചിർക്കൻ വിളി മാറ്റിയിട്ടുണ്ട്. നമസ്കാരത്തിൽ ഒരു ചിർക്കൻ വിളി അബൂഹുറൈറ ഉണ്ടാക്കി കൊടുത്തു. അത് ബുഖാരിയിൽ പോലും മാറ്റിയത് ഒരു മറ്റു ബുഖാരിയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അസ്സലാം അലൈക്കും കൈ വെച്ചിട്ട് നമ്മൾ പറയാറുള്ളൂ. ശരി, മറ്റേ ദിവസത്തിൽ നമ്മളങ്ങനെ പറയാറില്ല. കാരണം ചെറുപ്പളാന്നവർക്ക് ഈ നുണ പറയുന്നവർക്കെന്നറിയാം ചെറുപ്പളാണെന്ന്. അപ്പൊ അവരൊന്ന് ലഘൂകരിച്ചു. നീതി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ അസ്സലാം അലൈക്കും കൈ വേണം നബിയെന്ന് പറയാറുള്ളൂ. നീതി മരിച്ച ദിവസത്തിന് ഞങ്ങൾ അസ്സലാം അലൈന്നബിയിലേ പറയാറുള്ളൂ എന്ന് ബുഖാരി പോലും എഴുതിയിട്ടൊരു സമയത്തു, ബുഖാരി പോലും പറഞ്ഞിട്ടൊരു സമയത്തു ഈ ചെറുക്ക് തന്നെ നിലനിർത്തണമെന്ന് അവർ സംഘടിച്ചു. ഈ കേരളത്തിലൊട്ടാകെ ഈ സ്ഥലത്തിലുള്ള ഹരക്കിലൊക്കെ കൂടി ഇന്ന് വരെ അസ്സലാം അലൈക്കും കൈ വേണം നബിയില വാങ്ങൽ മസാജിലില്ലാഹി ഫലാത്തുകൾ വേണം ബാബിയാത്ത പള്ളി മുഴുവൻ ഉണ്ടാക്കുന്നത് അവിടെ ചെറുപ്പത്തിന് അടവാണ് ചെറുക്ക് തന്നെ. എന്നാ പള്ളിയിലെങ്കിലും നിങ്ങൾ ചെറുക്കുമ്പോൾ മാറ്റുന്നുണ്ടോ? മിതപ്പെടുത്തി പരിമിതപ്പെടുത്തിയാ പറഞ്ഞു വാറ്റം സാക്ഷ്യത്തില്ല. പള്ളി കൊണ്ടെന്ന സാക്ഷി വരാത്ത തവർന്നു പോയതിനെ ചെല്ലും പിന്നെ മറ്റൊന്ന് പോകും. പള്ളിയിലത്തെ ചെറുക്ക് മാറിക്കിട്ടില്ലേ? അതിന്റെ മുമ്പ് മറ്റുള്ള സ്ഥലത്തുള്ള ചെറുക്ക് മാറ്റാമെന്നതല്ലോ വേണ്ട സാധ്യത. ഇതിനല്ലേ പ്രാധാന്യം കിട്ടിക്കണം. അപ്പൊ പള്ളി മുഴുവൻ ഉള്ളതാണ് പള്ളിയിൽ വെച്ച് ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും നിങ്ങൾ പിടിച്ചു പോകരുത്. അള്ളാഹു പറഞ്ഞു വടൻ ചുറ്റിയില്ല വിളിച്ചു പോരുന്നതാണ്. വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥന ആൾക്കാർ വരും. വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നില്ലാന്ന്, വിളിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വിളിച്ചാൽ മതി, വിളിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വാങ്ങൽ മസാജില്ലായി ഫലാത്തതും അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനെ വിളിക്കാനുള്ള സന്ദർഭമാണ് ഇത്. കാരണം അതിൽ അള്ളാനെ വിളിക്കുന്നത് പള്ളിയിൽ വെച്ചിട്ട് ഇരിക്കുമ്പോ അള്ളാനെ വിളിക്കുന്നുണ്ടാതെ വേറെ ഒരാളെയും വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോ എന്താ ഉണ്ടാക്കിയത്? ഒരാളെ വിളിക്കന്നെ വേണമെന്ന് പഠിപ്പിച്ചു ഈ 60 കൊല്ലം. ഇവിടെ ഖുർആനുസുന്നത്തിനനുസരിച്ച് ശുദ്ധീകരിച്ചിട്ടുണ്ട്, പിന്നെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെങ്കിൽ. അതായത് 60 കൊല്ലം ഖുർആനുസുന്നത്തിനനുസരിച്ച് നബിയെ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കണം. ഏതാണ്ട് നമുക്ക് ഏറ്റവും വലിയ ദൈവം തന്നെ അള്ളാഹുവിനെ കേട്ട പിന്നത്തെ ദൈവതാണ്. അതെ, ദൈവമാണ് ഇവിടെ നബിയൊന്നല്ല, നബി ദൈവ. ഇതിനെപ്പറ്റി ആ രൂപത്തിൽ അവിടെ ചിത്രീകരിക്കുന്ന ആ നിലക്കാ പെരുമാറുന്നത്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾക്ക് സലമതാവും പേര് കേൾക്കുമ്പോൾ അള്ളാന്റെ പേര് കേൾക്കുമ്പോ സിദ്ധിഹിച്ചിരണം. ഖുർആന്റെ ചരിത്രത്തെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ അള്ളാഹുന്റെ പേര് കേൾക്കുമ്പോഴേക്കാണ് സിദ്ധീകരിക്കണം. പിന്നെ സുന്നിയുടെ രാജുണ്ടോ? അത്രോ സുന്നിയുടെ രാജ്യം സലമതാവെന്നൊക്കെ പറയുമ്പോ സുഖാനോക്കാനൊക്കെ കേൾക്കാം. അത് പുച്ഛമായിട്ട് നമ്മൾ തന്നെ വാസ്തവത്തിൽ കുറഞ്ഞൊരു അംശം അവരുണ്ട് അള്ളാഹുനെ ബഹുമാനിക്കുന്നത്. പിന്നെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുറഞ്ഞൊരു അംശം അള്ളാഹുനെ ബഹുമാനിക്കുന്ന അവരെടുത്ത് കാണാം. നമ്മൾ തീർക്കും, നമ്മളിപ്പോ ഇല്ല, നമ്മൾക്ക് ഭഗവാനെ 100 എണ്ണം പറഞ്ഞാലേ പ്രശ്നം കാണാം. നബിന്റെ പേരെടുത്ത് കേൾക്കുമ്പോഴേക്ക് സ്വലാത്തും സലാമും ഗംഭീരമായിട്ട് ചെല്ലണം. ആ പാർക്ക പൂജ നബിയെ പൂജിക്കുന്നവർ അള്ളാഹുവിനെ മാനിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എത്തിങ്ങനെ വിളിക്കാറുണ്ട് നബിനെവിടെ പൂജിക്കുന്നുണ്ട്. നബിന്റെ ഒരു ഹദീസ് കേൾക്കുമ്പോഴേക്ക് ഇവിടെ ആകെ എടുത്തു പിടിച്ചു, മുറുകെ പിടിച്ചു. അതിന് അനക്കല്ല, ആട്ടല്ല, യാതൊരു ഭേദഗതി വേണ്ട. നബി എന്താ പറഞ്ഞത്? പറഞ്ഞോ ഇല്ലയെന്ന് നോട്ടല്ല. നബി പറഞ്ഞെന്നും പറഞ്ഞിട്ട് കേട്ടാൽ അത് മുറുകെ പിടിച്ചു. അള്ളാഹ് പറഞ്ഞെന്നും പറഞ്ഞ് കേൾക്കല്ല, അള്ളാഹ് പറഞ്ഞത് ഇതാണ് കാണിച്ചു കൊടുക്കുക സമ്മതിക്കൂല. അള്ളാഹു പറഞ്ഞത് ഇതാണ് കാണിച്ചു കൊടുക്കാൻ സമ്മതിക്കൂല. അപ്പൊ നമ്മൾ ആരോടെ ബഹുമാനം? ആരാണ് നമ്മൾ ദൈവാക്കിയത്? അഹബാറും അർബാബും എന്തുമില്ല, ഇലാഹം വാഹനം ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പൂർവികരായ ഹരി കിതാബിനോടൊക്കെ പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? അവരുടെ അർബാബിനെയും റുഹ്ബാനെയും അവരുടെ കൂടുതൽ റബ്ബിമാരെ അവരൊക്കെ ദൈവങ്ങളാക്കി തന്നെ അവർ പറയുന്നത് ആ ശരി, പിന്നെ തൗറാത്തും ചെയ്യുന്നു നോക്കണ്ടില്ല എന്ന് അവർ തീരുമാനിച്ചു. ഈസാനെയും ഈസാനബിനെയും ദൈവമാക്കി റബ്ബാക്കി എന്ന് പറഞ്ഞു ഖുർആൻ. നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നബിനെ നമ്മൾ റബ്ബാക്കി, നബിനെവിടെ ഹാക്കിമാക്കണം, നബിനെ നമ്മൾ കൂടുതൽ പൂജിക്കുന്നുണ്ട്. പക്ഷെ പൂജ എന്നതിന് പറയുന്നില്ല, പൂജ എന്നതിന് പറയുന്നത് തന്നെ ഏറി കേൾക്കുമ്പോഴേക്കും കിടുകിടയെ വിറക്കുക, എന്നിട്ട് സലാത്തു സല്ലം സലാമിന് വേണ്ടി ഇരിക്കുക. അത് 100, 200 ചെയ്യാൻ പോരാ, ആഴ്ചയിൽ 7 ആഴ്ച പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കണം. എന്നാൽ 100, 200 തസ്ബീഹ് ദിവസം ചെല്ലണം എന്ന് അവർ പാസാക്കി. പാസാക്കിയിട്ടില്ല. അള്ളാഹ് നബിക്ക് വേണ്ടിയിട്ട് ഒരു സലാത്ത് ചെല്ലാൻ അള്ളാഹ് 10 വട്ടം സലാത്ത് ചെല്ലണം. അപ്പൊ നോക്കണം, ഈ ശൈലി നോക്കണം. നബിക്ക് വേണ്ടി ഒരു സലാത്ത് നമ്മൾ ചെല്ലിയാൽ അള്ളാഹ് 10 വട്ടം സലാത്ത് ചെല്ലുന്നതായിരിക്കും. അപ്പൊ അള്ളാഹിനെ വരെ എവിടെ എത്തി? നബിക്കാരും സലാത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അല്ല, ആ ചെല്ലിയൊക്കെ കുറച്ച് സലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ അള്ളാഹുടെ തരംതരത്തിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നബിയെ പൂജിക്കാം, നബി പറഞ്ഞ ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കിയതൊക്കെ തലയിലേച്ച അത് പിടിയെടുക്കുള്ളൂ. ആയിഷ പറയുന്നു ഈയൊക്കെ ഹദീസുകളൊക്കെ ആയിഷ പറഞ്ഞ സ്വീകരിക്കണം, സ്വീകരിക്കൂല. ഖുർആനെ പറ്റി ആയിഷ പറയുന്ന ഹദീസൊന്നും സ്വീകരിക്കൂല, അതൊക്കെ തള്ളും. ഖുർആൻ വിരുദ്ധമായിട്ട് അബൂ ഹുറൈറ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വീകരിക്കും. സുബീക്കൻ ഉണ്ടേ ഉള്ളൂ എന്ന് ആയിഷ പറഞ്ഞു, സ്വന്തം പത്നിമാർ പറഞ്ഞു, ഹസ്ബത്ത് പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, പലരും പറഞ്ഞു. അത് സംബന്ധിച്ചില്ല, നാലെണ്ണം അബൂ ഹുറൈറ കമ്പനിക്കാർ പറഞ്ഞപ്പോ സുബീക്ക് അതെടുത്തു. അത്രയ്ക്ക് എന്റെ വീട്ടിൽ നിന്നാണ് ഈ രണ്ടരക്കാത്ത് മരണം പരസ്കരിച്ചെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. എന്നിട്ട് കുടിയിലാന്നുണ്ടാവും മരണം വരെ അതാണ് തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ പൊടിക്കാൻ നിർത്തില്ല എന്നിട്ട് ആയിഷനെ പറഞ്ഞിരിക്കണേ അത്രക്കാരെ പിന്നെ നാലാക്കി മരിക്കുന്നത് വരെ എന്തിനാ ആയിഷനെ പറഞ്ഞു നിൽക്കും. ഈ ഗുരുവത്തിൽ സ്വരാത്തു റക്കാത്തനി റക്കാത്തനി ഇപ്പൊ ജീത ഈ സ്വരാത്തിൽ ഹലരി പോക്കി റത്ത് സ്വരാത്തു സഫരി ഈ രണ്ട് ഈ റക്കാത്താട്ടാണ് നിസ്കാരം പറവായിട്ടുള്ളൂന്ന് അത് ബുഹാരി റെക്കാർഡ് ചെയ്യും. എല്ലാം ചോദിച്ചു ഈ രണ്ട് റക്കാത്താട്ട് നിസ്കാരം പറവാക്കിയിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ ജീത ഈ സ്വരാത്തിൽ അവർ പിന്നെ നാട്ടിൽ നിസ്കാരൊക്കെ അതായത് യാത്രയിൽ പ്രധാനം മഴ അടക്കം യാത്രയിൽ ഈ രണ്ട് നിസ്കരിക്കുള്ളൂ അബു ഹുറൈറ, കാരണം അവിടെ നിർത്തില്ല. പറക്കെ എല്ലാവരും സമ്മതിച്ചാണ്, എല്ലാവരും കണ്ടതാണ് തിരികരിക്കണം. ഇത് കണ്ടിട്ടില്ല, ഹാഹാ തുടച്ചിട്ട് കുത്തിയത്. അപ്പൊ യാത്രയിലൊക്കെ ഈ രണ്ട് തന്നെ, പക്ഷെ നാട്ടിലുള്ള സ്കാരത്തിൽ പിന്നെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. ആയിഷ പറഞ്ഞത് സത്യാണ്, സത്യാണ്, നാട്ടിൽ വെച്ചിട്ട് പിന്നെ കൂട്ടിച്ചേർത്തു എന്നാ പറഞ്ഞത്. ഈ കൂട്ടിച്ചേർത്ത് നബിയാണ് അതിന് അപ്പുറം കൊണ്ടിട്ട് ഇരിക്കുന്നത്. ആ ആയിഷ തന്നെ പറഞ്ഞ് മരണം വരെ നടക്കാത്തല്ല സ്വീകരിക്കില്ല, മരണം വരെ നടക്കാത്തല്ല സ്വീകരിക്കില്ല. അപ്പൊ മൂന്ന് കൂടി ഒപ്പിച്ച സംഗതി മനസ്സിലായി. അപ്പം ആയിഷ പറയുന്ന ഖുർആനിനെ യോജിച്ച് ആയിഷ ഹർസ പോലെയുള്ള നബിന്റെ സ്വന്തം അനുഭവം അന്നത്തെ വിവരിക്കുന്ന ആൾക്കാർ പറയുന്ന ഒന്നും ഒരു വിശ്വസിക്കൂല, വിശ്വസിക്കൂല. ഈ കള്ളന്മാരും കൊള്ളന്മാരും പറയുന്നതാണ് ഒരു ഭ്രമണാക്കുക. എന്നിട്ട് കൂട്ടിച്ചേർക്കൽ തുറക്കുന്ന പരിപാടിയില്ല, നമസ്കാരത്തിൽ കൂട്ടിച്ചേർക്കൽ തെക്കാത്ത വിട്ടിച്ചേക്കാം. അപ്പൊ ഈ നമസ്കാരം മൂന്ന് അത് ഈ രണ്ട് റിക്കാത്തി എന്നുള്ളത് ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്നുള്ള കാര്യം മറക്കണ്ട. ഖുർആൻ കൊണ്ട് മാത്രമല്ല ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും മൂന്ന് എന്നുള്ള കാര്യം തെളിഞ്ഞത് മറക്കണം. ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞില്ല. ആരിൽ നിന്ന്? ആയിഷ ഹസ പോലുള്ള നുണ പറയാത്ത നബിന്റെ അനുയായികളിൽ നിന്ന്, നബിന്റെ സ്വന്തം ഭാര്യമാരിൽ നിന്നും തെളിഞ്ഞില്ല, ഇബ്നു അബ്ബാസ് പോലുള്ള ആൾക്കാരിലൊക്കെ തെളിഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞു ഖുർആൻ സ്വലാത്തു റക്അത്തൈൻ റക്അത്തൈൻ ഈ രണ്ടിൽ റക്അത്തൈൻ ഫറളാക്കിയിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അബൂ ഹുറൈറയുടെ അണികളിൽപ്പെട്ട ഓരോരുത്തൻ ഒരുത്തൻ രണ്ട് റക്അത്ത് ഫറളെന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്താ അവർ പറയാതിരിക്കാൻ കാരണം? ഈ ആയിഷ കേൾക്കുന്നത് കാണുന്നത് അവർ കാണില്ല, കാണായിട്ടല്ല. പതിനൊന്ന് റക്അത്തിലെ ഒരു കാല റക്അത്തിലെ ഒരു കാലത്തിന് ശേഷിച്ചില്ല എന്ന് ആയിഷ ഇങ്ങനെ സ്ഥിരം പറഞ്ഞിരുന്ന സ്ഥലത്ത്, ഇബ്നു അബ്ബാസ് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഈ അബൂ ഹുറൈറയുടെ നാവിൽ നിന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞു നബി പതിനൊന്ന് റക്അത്തായിരിക്കും പറഞ്ഞിട്ടില്ല, ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ല. നബി പതിനൊന്ന് റക്അത്തായിരിക്കുന്നുള്ള സാധനം ഞാൻ എന്റെ ഉള്ളും പുറമൊക്കെ ശരിക്ക് പിന്നാലെ നടന്ന സുന്നത്തൊക്കെ പഠിക്കാൻ വേണ്ടി അൻസാരിക്കാരൊക്കെ കൃഷിക്ക് പോയിരുന്നു, മുഹാജിങ്ങളൊക്കെ കച്ചവടത്തിനും പോയി, പിന്നെ ഞാൻ മാത്രം ഇരുന്നിട്ടാണ് അതൊക്കെ ബഹറാക്കരുത് പറയുന്ന ഈ മനുഷ്യൻ നബി എപ്പോഴെങ്കിലും വചനം നിൽക്കത്തില്ല നിൽക്കത്തില്ല ഇയാൾ പറഞ്ഞു. ഇതിന്റെ സാധാരണ നിസ്കാരം പതിനൊന്നായിരുന്നു ഇയാൾ പറഞ്ഞു, മരണം വരെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഒക്കെ നോളല്ലേ, ഞാൻ മാത്രം പഠിക്കാൻ നടക്കണം, മറ്റവരൊക്കെ കച്ചവടത്തിന് കൃഷിക്ക് പോരാതെ നൊടിഞ്ഞാണെന്ന് ഇയാൾ ബുഹാരില്ലാതെ ജയിച്ചിരിക്കണം. അങ്ങനത്തെ അയാൾ നബി എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് പഠിച്ചില്ല, അത് പറഞ്ഞില്ല, അയാൾ കണ്ടിട്ടുണ്ട് പക്ഷെ പറയില്ല. കക്കൂസിലിരിക്കുമ്പോ സാധാരണ മനസ്സിലാക്കുന്ന ഇരിക്കുന്ന അവസരത്തിൽ ഖിബ്രാന്റെ നേരത്തിൽ ഞാൻ ഇവരുടെ ഒരു നിയമം അവരുടെ യൂതന്മാരുടെ ഖിബ്രാന്റെ നേരത്തിൽ ഞാൻ പഠിച്ചത് അവരുടെ കർക്കശമായ നിയമം, അതായത് ഞാൻ സൗരഭി ജീവിക്കുന്നവർക്ക് അങ്ങനെ മതത്തിൽ അതിഥി കഴിക്കണ്ട. പറക്കിരിക്കാൻ പോകും മുദ്ര മുട്ടിയ അവസരത്തിൽ ഖിബ്രാണ് കേക്കല്ല പഠിച്ചത് നോക്കിയിട്ട് എനിക്ക് ആ സൗകര്യം അടുത്ത് പോയി ഇരിക്കാനല്ലാതെ. അപ്പൊ അവിടെ നോക്കിയിട്ട് ഖിബ്ര, അപ്പൊ ഖിബ്ര നോക്കാൻ പോകുന്നുണ്ടോ, എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഖിബ്ര നേശുണ്ടോ, അപ്പൊ ഖിബ്ര നോക്കണം, ഖിബ്ര ചോദിക്കണം, എന്നിട്ട് പിന്നെ ഇരുത്താൻ ശരിയാകണം. ഇതിനൊക്കെ ഇതൊക്കെ ഹരാക്കാം, ഇതിനൊന്നും നിങ്ങൾ എല്ലാ സമർപ്പിച്ചിരിക്കും. മതത്തിൽ നിങ്ങൾ യാതൊരു അതിക്രമത്തിന് അതിൽ കവിഞ്ഞു പോകരുത്, ആവശ്യത്തിനുള്ള മതം മതി, അതിൽ കവിഞ്ഞു പോരുത് എന്നൊക്കെ അന്ന് ഉപദേശിച്ചു. പക്ഷെ ഇയാൾക്ക് കുത്തി കടന്നു, ഇയാൾക്ക് ജൂതന്മാർക്ക് ഖിബ്രാക്ക് നിർത്തിരിക്കാൻ പാടില്ല എന്നുള്ള നിയമം ജൂതന്മാരെ കിട്ടാക്കുന്നു. അത് നമ്മൾ അവനെ അടിച്ചെടുക്കും, ആർക്ക് അബൂ ഹുറൈറ ഇപ്പൊ എന്താ പറഞ്ഞത്? സാധാരണ എല്ലാവരും പറയുക, മൂപ്പര അണി പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് എന്താ, ഖിബ്രാന്റെ നേർത്തിരിക്കരുതെന്നെ പറയണം. മൂപ്പര എന്താ പറഞ്ഞത്? ഖിബ്രാന്റെ നേർത്തിരിക്കാനും പാടില്ല, തിരിച്ചിരിക്കാനും പാടില്ല. നോക്കണം, ബുഹാരി മുസ്ലിമുള്ള ഖിബ്രാന്റെ നേർത്തിരിക്കാനും പാടില്ല, തിരിഞ്ഞിരിക്കാനും പാടില്ല. പിന്നെ ഇങ്ങനെ പിരിക്കാൻ ചേച്ചിരിക്കണം, അങ്ങോട്ടും അങ്ങോട്ടും ചെഞ്ഞിരിക്കണം. അപ്പൊ തിരിഞ്ഞിരിക്കുമ്പോൾ 150 ഡിഗ്രി വ്യത്യാസമായി, ചെഞ്ഞിരിക്കുമ്പോൾ 90 ഉള്ളൂ. അപ്പൊ 150 ഡിഗ്രി അങ്ങോട്ടൊരാൾ മൂത്രമൊഴിക്കാതിരിക്കാൻ എങ്ങോട്ട് തിരിഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തത്വം ഉണ്ടാ? തത്വമൊന്നുമില്ല. എന്താ തത്വം പറയോ? ഖിബ്രാന്റെ കയപ്പത്തിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുമ്പോ അത് പാടില്ല പറഞ്ഞു. നിങ്ങൾ നേരെ മറിച്ചിരുന്നാലേ ബൈത്തുൽ മഖ്ദിസിന്റെ നേർക്ക് അത് മൂപ്പര ഖിബ്ര, അത് അബൂ ഹുറൈറയുടെ ഖിബ്ര. അപ്പൊ അവിടുന്ന് മദീനത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന നേരെ ബൈത്തുൽ മഖ്ദിസിന്റെ നേർക്ക് വരാം. അപ്പൊ അത് പറഞ്ഞ് നബി പറഞ്ഞില്ല, ഖിബ്രത്തെ ഖിബ്രത്തെ സദ്ബി ഊഹാ ബിഹോരിനവായി
മലവിസർജനം നടത്തുമ്പം അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും പാടില്ല, അങ്ങോട്ട് നേരിടാനും പാടില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും പാടില്ല. ബുഹാരിയിലും മുസ്ലിമിലെ എഴുതി വെച്ചിരിക്കുന്ന ഈ ജാതി അസംബന്ധം എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ? ചിന്തിക്കുന്നത് ചിന്തിച്ചിട്ട് പിന്നെ അവിടെ നിഷ്കാരാക്കും. തീരുമാനിക്കരുത്. ഇയാൾ പറയുന്നത് നുണയാണ്, ഇയാൾക്ക് താല്പര്യമുണ്ട്. ഇയാളുടെ കപ്പിലെ സൂക്ഷിക്കണം, മറ്റവരെ കപ്പിലെ സൂക്ഷിക്കാണ്ട് ഇയാളുടെ സ്വന്തം കപ്പിലെ പറഞ്ഞാൽ സമ്മതിക്കും. പറഞ്ഞതിനാ ഇബ്രാന്റെ നേർക്ക് കൈബത്തിന്റെ നേർക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ കപ്പിലെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കൈബത്തിനോട് കൂറുണ്ടായിട്ടില്ല. ഹജ്ജ് കെട്ടാളാ ഇബ്രാൻ കാര്യത്തിന് ഹജ്ജ് കെട്ടാളാ ബുഹുറൈറ ബുഹാരി മുസ്ലിമിന്റെ. അപ്പൊ ഇബ്ര മസ്ജിദ് നമ്മളുടെ കിബില പറഞ്ഞെങ്കിലല്ലേ മറ്റേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാ ആ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ, അതും പറ്റില്ല. ബൈത്തുൽ മഖ്ദിസിലെ കണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സംശയിക്കും, ഇയാളെ ജൂതനാണ്, ഇയാളെ ബൈത്തുൽ മഖ്ദിസിലെ കാര്യം കുട്ടി നമുക്ക് അത്ര ഇഷ്ടമല്ല, വിശ്വസമല്ല എന്ന് പറയും. അപ്പൊ അതിനെന്ത് പറഞ്ഞു? കിബിലാന്റെ നേർക്കിരിക്കാനും പാടില്ല എന്ന് പറയുന്നത് തിരിഞ്ഞിരിക്കാനും പാടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ തന്നെ എഴുതി വെച്ചു. എന്താ അതേ അവസരത്തിൽ നബി ഇങ്ങനെ ഒരു സംശയം നബി ഇവിടെ ജൂതന്മാരെ പ്രചരിപ്പിക്കുന്നതെന്ന് കേട്ട് നബി എന്ത് ചെയ്തു? നബിയോട് ചെന്ന് പറഞ്ഞു, ചില ആൾക്കാർക്കൊക്കെ കിബിലാന്റെ നേർക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ടായി പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി എന്ത് ചെയ്തു? ശരി, ഓ അത്ര വലിയ വിശ്വാസമുണ്ടോ? എന്നൊരു കാര്യം ചെയ്യാം, എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് മരിച്ചില്ല. ആ എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് മരിച്ചിട്ട് ഐശ്വര്യം മുസ്ലിം എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് നീങ്ങും. ഇങ്ങോട്ട് കിബിലാന്റെ നേരത്തെ കല്ല് തിരിച്ചെടുത്തിട്ട് പിന്നെ അവിടെ ഇരിക്കലും ഞാൻ സാധാരണ കണ്ടാളാന്ന് ഇതിന് നമ്മൾ പറഞ്ഞു. ഇയാള് കൃഷികാരത്തിനാണ് അൻസാരിക്കാരൊക്കെ പോയിരുന്നത്, മുഹാജിനങ്ങളൊക്കെ കച്ചവടത്തിന് പോയിരുന്നത്. ഞാൻ എന്റെ പിന്നാലെ നടന്നിട്ട് പഠിക്കലാന്ന് എനിക്ക് ഇയാളത്തെ കാണാതിരിക്കാൻ കാരണം, ഇയാളെ മരണം വരെ കാണാതിരിക്കാത്ത കാരണം പറഞ്ഞില്ല. ആള് ഇതിന്റെ കക്കൂസ് കിബിലാന്റെ നേർക്കാണെന്ന് ഈ അബൂഹുറൈറ പറഞ്ഞോ? പറഞ്ഞില്ല. അല്ല പറഞ്ഞു നോക്കെ പിടിച്ചില്ലേ? പറഞ്ഞു നോക്കെ പിടിച്ചില്ലേ? ഇബ്നുമർ പറഞ്ഞു, കാരണം മുമ്പ് മറ്റാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇബ്നുമർ പറഞ്ഞു, നബിന്റെ ഇങ്ങനെയുള്ള വിശ്വാസം അതായത് ആ അന്ധവിശ്വാസം തകർക്കാൻ വേണ്ടി നബി എന്ത് ചെയ്തു? നബിന്റെ കക്കൂസിന്റെ രണ്ടാം കല്ല് തന്നെ കിബിലാന്റെ നേരത്തെ തിരിച്ചിട്ടിട്ട് പിന്നെ എവിടെയാണ് വീട്ടിലത്തെ കക്കൂസ്? അങ്ങനെയാണ് ഇരിക്കല് മേടിക്കുന്നവരെ നോക്കണം. നബി എത്രത്തോളം വരെ മേടിക്കണം നോക്കണം. ഇവരുടെ ഇബ്രാ പൂജ ഉണ്ടല്ലോ, അത് തകർക്കാൻ വേണ്ടി ചെയ്താ. അങ്ങനെ ഒരു വിശ്വാസം ഞാൻ തകർത്തില്ലാന്ന് പറഞ്ഞിട്ട് ആ ഭാവത്തിലാണ് കേസ് മരിക്കുന്നവരെ മരണം വരെ കുറെ കാലം അതുണ്ടായിരുന്നു. അവിടെ ചിലപ്പോൾ ഇവന് അയച്ച പറഞ്ഞു, പിന്നാലെ നടക്കണ നെബിന്റെ അലീത് പഠിക്കാനാണെന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞു. അപ്പൊ ഇയാൾ പറയാത്ത ഹദീസ് ഏതാണ് നമ്മൾ പഠിക്കാം? ഈ അബൂ ഹുറൈറ പറയാത്ത ഹദീസ് കൂടി നമ്മൾ പഠിക്കാം. പറഞ്ഞു മാത്രം പഠിച്ച പറയാം, പറയാത്ത പഠിക്കും. നെബിന്റെ നിസ്കാരത്തിന് നടത്തി ഇയാൾ പറയില്ല, വീട്ടിൽ നിൽക്കുന്ന ഇയാൾ പറയില്ല, ഡാക്ടർ നിസ്കരിച്ചെന്ന് ഇയാൾ പറയില്ല, നെബിന്റെ കക്കൂസ് എങ്ങനെയാണ് ഇയാൾ ദിവസം നോക്കാൻ മാത്രമേ പോണത്, പക്ഷെ മുമ്പ് അത് പറയില്ല. നെബി വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലും, പള്ളി നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ നിന്റെ അത്ര ഹദീസ് പഠിച്ചവർ ആരുമില്ല. എന്നൊക്കെ ബഡായി പറയുന്ന ആള് നബിന്റെ നിസ്കാരം വീട്ടിൽ നിൽക്കിരിക്കുന്ന കാണില്ല, മലസർജന പോകാൻ വന്ന സ്ഥലം എങ്ങനെയാണെന്ന് അത് പഠിച്ചിട്ടില്ല. എന്തെങ്കിലും പഠിച്ചത്? പിന്നെ പഠിച്ചതൊക്കെ തന്നെ രാത്രി ഫാദറെ കള്ള ഇറങ്ങി വിടും, എന്നിട്ട് നേരം നടക്കുന്ന കൃഷി വേണം, അതൊക്കെ ചോദിക്കാം, വിശദീകരിക്കാൻ വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് വേണത്തില്ല. അങ്ങനെയൊക്കെ ഫാദനസ്കാരം ഉണ്ടാക്കിയിട്ട് ഇയാളേക്കാണ് വലിയ മുനാഫിക്ക് ലോകത്തുണ്ടോ? ഇല്ല. ഇതൊന്നും ഒരു സംശയത്തെ കൈയല്ല, വേണ്ടത്ര തെളിഞ്ഞു കഴിഞ്ഞു എത്രയോ തെളിയാൻ പോകും. എന്നത് ചോദിച്ചു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രത്തോളൊക്കെ കാട്ടിക്കുട്ടിയതോ ചെയ്തു കുട്ടിയതോ എന്ന് ചോദിച്ചപ്പോൾ ആ ഹരീസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, സനാത്തും അനുസൃതമായിരിക്കും, എനിക്ക് അത് തൊള്ളതുകൊണ്ട് ശുദ്ധമാർക്ക് പറഞ്ഞാലായിരിക്കാം. വേണത്ത് വേറെ ചില ഹരീസുകളൊക്കെ കാണുന്നുണ്ട്, അയാൾ പറഞ്ഞാണെന്നുള്ള ഉറപ്പില്ല. പറഞ്ഞതാണെങ്കിൽ ഈ സത്യം ഏതാനും ആണ് തോന്നുന്നത്. ബിസ്മിന്റെ കാര്യം ചോദിച്ചപ്പോ ആകെ അക്കിമുണ്ട്, അത് റാച്ചി കഴിഞ്ഞിരിക്കണം. ബിസ്മി ഓതണം ഓതന്റെ എന്ന കാര്യം നടക്കുന്നു. അലി ബിൻ അബി താലിബ് നന്നായിട്ട് ബിസ്മിയെ കൊടുക്കാൻ ശ്രമിക്കുന്നു. മുഅവിയാർക്ക് ദേഷ്യം, ദേഷ്യം ആർക്ക് ദേഷ്യം ഉണ്ടാക്കിയതാ? ജൂതന്മാർ പറഞ്ഞെങ്കിൽ ബിസ്മി എല്ലാം പാടില്ല. അപ്പൊ പള്ളി വന്നു ബിസ്മി എല്ലാം പാടില്ല. അപ്പൊ അനശ്വരമാരിക്കിനോട് ചോദിക്കാം, അല്ല ബിസ്മി എന്തപ്പോ നെബിന്റെ കാലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒതിരുന്നു? അപ്പൊ എനിക്ക് പറഞ്ഞു, നെബി അങ്ങനെ ഓതരണ്ട്, നെബിന്റെ ബിസ്മി ഓതിരുന്നോ? അതാണോ ഇത് പറഞ്ഞു? ഹദീസിലുണ്ട്, മുസ്ലിം മുസ്ലിഫ് പിന്നെ ബുഹാരി ഇതൊക്കെ ഒരിക്കൽ ഓതിയിരിക്കണെന്ന് പറഞ്ഞു. പിന്നെ ആരോ ചോദിച്ചപ്പോ പറഞ്ഞു, ഇവർക്ക് ഇഷ്ടമില്ല, അമവിയാക്കൾ വാരിയാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല, ഇവിടെ ഓതാ പാടില്ലാണ് പാസ്സാക്കിയത്. അതിന്റെ ഇടയിൽ അനശ്വരം മാലിക്കെന്ന് ഓതിരിക്കണം എന്ന് പറഞ്ഞ എല്ലാത്തിൽ. അപ്പൊ പറഞ്ഞു, ഓതലിയാണ് ഞാനോ അബൂബക്കർ നബിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, അബൂബക്കറിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, അലിജിന്റെ കൂടെ, ഉസ്മാന്റെ കൂടെ ഒക്കെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അലിജിന്റെ ചിലപ്പോ പറയില്ല, ചിലപ്പോ പറഞ്ഞു, ചിലപ്പോ പറയില്ല, പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. അപ്പം ഈ മൂന്ന് ഹരീഫന്മാരെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആളും ഈ ഉറക്കം ഒന്നിട്ടില്ലട്ടോ എനിക്കറിയാമെന്നൊക്കെ വേറെ ഹരീത്. ഇയാളെ പേര് തന്നെ ആചരിച്ചു, ചിലപ്പോൾ പറഞ്ഞു തന്നെയായിരിക്കും. പിന്നെ വേറൊക്കെ ബുഹാരി തന്നെ വേറെ പറഞ്ഞു തന്നെ പറയും. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്യും. ആദ്യം ബിസ്മി ഓതി എന്നുള്ളത് വിളിച്ചു, എന്താണ് ഓതിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കൂടിയാണ്ട് ബിത്തനായപ്പോ പിന്നെ ചോദിച്ചപ്പോൾ തോന്നി, എങ്ങനെ ഒരു നിൽക്കും ഓർമ്മയില്ലാതെ അങ്ങനെ ശരി. അതും പറയും. അപ്പൊ എന്തായാലും ബുഹാരിനെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയും, പേടിച്ചിട്ട് പറഞ്ഞാണ്. ഈ അമവിയാക്കളിൽ നിന്നുള്ള മർദ്ദനം അവരുടെ ഭീഷണി പേടിച്ചിട്ടായിരിക്കും മൂപ്പർ ഇങ്ങനെ തിരിച്ചും മറിച്ചും പറയാൻ കാരണം എന്ന് ധരിച്ചു. നോക്കണം. ഇവരൊക്കെ ഓരോരുത്തരെ പറ്റി നമ്മൾ ചരിത്രം കുറിച്ച് പഠിക്കേണ്ടത്. ഏതായാലും ശുദ്ധമായ സത്യം ഖുർആന് യോജിച്ചത് കിട്ടിയാൽ അത് ഇവരാ ഈ അബൂഹുറൈറ പോലുള്ള ഒരു പറയിലാന്ന് പറഞ്ഞാൽ അത് നിഫാഖാണ്, കുഫ്റാണ്, അപടത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സലാത്തും മാസനാത്തും ചെയ്യാ, നിങ്ങൾ വേണ്ടാത്തതൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ നിസ്കാരത്തിൽ കുറെ കൂട്ടിച്ചേർത്തില്ലേ, നിസ്കാരം കൂടി നിങ്ങൾ ഹലത്താക്കിയിരിക്കുന്ന അനുസരിമാരിക്ക് ചോദിച്ചത് അവിടെ എഴുതി വെച്ച് പുള്ളിയൊക്കെ മാറ്റിയിട്ട് സനാത്തും നടന്നു വയ്യാത്തും ആക്കി. വയ്യാത്തും പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, സമയം മാറ്റിയില്ലേന. വയ്യാത്തും പറഞ്ഞാൽ സമയം മാറ്റിയില്ലേന്നു, കുറെ ഇല്ലാതെന്നൊക്കെ വിട്ടു കളഞ്ഞിരുന്നു. സനാത്തും പറഞ്ഞാൽ ഇല്ലാത്ത പലതും നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലേന്നാണ്. അപ്പൊ സനാത്തും നമ്മൾ മാറ്റിയിട്ട് വയ്യാത്തും ആക്കി പുള്ളി മാറ്റിച്ചിട്ട് തിരിച്ചാക്കി. ആരാ ബുഹാരി, അത് ബുഹാരിയത്. ഇതിപ്പോ ചോദിച്ചു നോക്കുമ്പോ ബുഹാരി ചോദ്യ ആൾക്കാരോട് ബുഹാരി എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുമ്പോ അവർ ഈ സനാത്തും കണ്ടിട്ടില്ല. അത്ഭുതപ്പാ അന്യാചന ശേഷം പല പണ്ഡിതന്മാരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ സനാത്തും നമ്മുടെ ബുഹാരി വയ്യാത്തുമാക്കി മാറ്റിയിരുന്നു. അപ്പൊ അത് വയ്യാത്ത സനാത്തും ബുഹാരിയുണ്ടോ, സനാത്തും ബുഹാരിയുണ്ടോ, 15-25 കൊല്ലം ബുഹാരി എത്തി കൊടുത്ത ആൾക്കാർ ചോദിക്കാം ഈ സനാത്തും നമ്മൾ ബുഹാരിയിലുണ്ടോ. അപ്പം പറഞ്ഞോളൂ, ഭൂരിഭാഗം ആളുകളും സനാത്തും എന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ബുഹാരിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥമായ ഗ്രന്ഥത്തിൽ കാര്യമായിരിക്കും. അതുപോലെ ബുഹാരിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷം മാത്രമേ വയ്യാത്തും പറഞ്ഞ ഈ കൃത്രിമ പദം എഴുതിയിട്ടുള്ളൂ. പക്ഷെ ബുഹാരിന്റെ റിപ്പോർട്ടിൽ രണ്ടുണ്ടെന്ന് ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സാധാരണ കിട്ടുന്ന ബുഹാരിൽ എന്ത് ചെയ്തുള്ളൂ, വയ്യാത്തും എന്നുള്ള കൃത്രിമ പദം മാത്രമേ എഴുതുള്ളൂ. മറ്റത് എവിടെയെങ്കിലും വക്കീലും ഉണ്ടെയോ. ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രണ്ടും വളരെ വ്യക്തമായിട്ട് എഴുതിയെന്ന് മാത്രമല്ല, ഈ സനാത്തും എന്നതാണ് ഭൂരിഭാഗം റിപ്പോർട്ടർമാർ നബിയിൽ ബുഹാരിയിൽ നിന്ന് എഴുതി വെച്ചത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഈ കള്ളത്തും അപടത്തും ഉടനീളം നടക്കാം. ഡൽഹിയിൽ നിന്ന് അച്ചടിയിൽ അഭിചെയ്യുന്നത്, ഡൽഹിയിൽ നിന്ന് ബുഹാരി അച്ചടിക്കുമ്പോൾ പൈ പണിയുന്നത്, മറ്റത് മിണ്ടല്ലില്ല. അഥവാ എഴുതാണ് തന്നെ മക്കത്ത് എഴുതുന്നത്, ഭൂരിഭാഗം എഴുതിയ ആൾക്കാരും നടക്കല് എഴുതേണ്ടത്, ഭൂരിഭാഗം റിപ്പോർട്ടർമാർ പറഞ്ഞ് നടക്കെഴുതിയിട്ട് മറ്റതിന്റെ വക്കത്ത് മാർജിൻ എഴുതേണ്ടത്. ഇത് നേരം മറിച്ചായിരിക്കും ഡൽഹിയിൽ നിന്ന് അച്ചടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പണിയാണ്. ഇങ്ങനെ ലോകം മുഴുവൻ ഈ കൃത്രിമം നടത്തിയിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി, വഴി തെറ്റിക്കാൻ വേണ്ടി, അബൂഹുറൈറയുടെ സുന്നത്തിൽ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഏതായാലും ഇതൊക്കെ വഴിപോയിട്ട് ഈ സമുദായത്തെ നമ്മൾ കറിക്കാൻ പാടില്ല. എനിക്ക് വീട്ടിൽ നിന്ന് സാധാരണ നിസ്കരിക്കുക, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിച്ചിന് വരാം പുറത്ത്, അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥിരം ഈരണ്ട് 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 എന്ന് നബിന്റെ സ്വന്തം ഭാര്യമാരെ പറഞ്ഞു വിടേണ്ട. പിന്നെ അബൂഹുറൈറ പറയണ്ട, അബൂഹുറൈറ പറയേണ്ട ആവശ്യമില്ല. അബൂഹുറൈറ പറഞ്ഞാൽ അതിനെ എതിരെ പറഞ്ഞോക്കണേ നമുക്ക് വിശ്വസിക്കുന്നില്ല. അപ്പൊ നമസ്കാരം ഈ മൂന്ന് നേരത്ത് ഈരണ്ട് റിക്കാത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. മൂന്ന് സമയത്ത് ഈരണ്ട് റിക്കാത്ത് മാത്രമാണ് നബി നിസ്കരിച്ചത്, ആ വിഷയത്തിൽ ഒരു സംശയമാണ്. പിന്നെ എനിക്ക് പരമ്പരമായിട്ട് പന്ത്രണ്ടാക്കി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരുന്നു. മുഹാദിയാന്റെ ശൃംഖടികൾക്കിടയിൽപ്പെട്ട ഒരു സഹാബിയാ പറഞ്ഞത് നിങ്ങളെ നിസ്കാരത്തിൽ കൂട്ടേണ്ടതൊക്കെ കൂട്ടിയില്ലേ, അതുപോലെ നമുക്ക് പ്രമാണോ? ധാരാളം കൂട്ടിയെന്നാണ് കുട്ടിയവിടെ കാണാറുണ്ട്. 6 റക്കാത്തുണ്ടടുത്ത് 60 റക്കാത്ത പെണ്ണി, 60 റക്കാത്തിന്റെ സുന്നത്തെ കൂടി നോക്കുമ്പോൾ 60 റക്കാത്താണ്. അപ്പൊ ആദ്യമായിട്ട് സുന്നത്ത് നിസ്കാരം എന്ന സാധനം ഇസ്ലാമിനുണ്ടോ ഇല്ലേ, പഠിപ്പും അന്വേഷണം സത്യാന്വേഷണമൊക്കെ ആരംഭിക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം എന്ന നിസ്കാരം ഇസ്ലാമിനുണ്ടോ ഇല്ലേ, അവിടെ അവിടെ നമ്മൾ അന്വേഷണം. സുന്നത്താണ്ട് കുളിഞ്ഞിട്ട് എന്ന ദിനാൻ പ്രക്കാരണം മറ്റേ പ്രക്കാരണം അത് നേരിട്ട് ചുറ്റി സുന്നത്ത് നിസ്കാരം ഉപയോഗിക്കില്ല എന്ന് ബുഹാരി ഉടനെ എന്നാൽ പിന്നെ നബി വീട്ടിൽ നിന്നാണ് റക്കാത്ത് നിസ്കരിക്കരുത്, അത് വജ്രായാൽ പ്രമാദായാൽ ആകെ റക്കാത്ത് നിസ്കരിക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ റക്കാത്ത് പിന്നെന്താ സുബിയല്ലാതാക്കാൻ തോന്നുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, അതാണ് നമുക്ക് തെളിഞ്ഞിട്ടുള്ളത്. വീട്ടിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, പള്ളിയിൽ നിന്നല്ല, പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് ജുമ സുബിയാണോ ശേഷം വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടത്. അത് സ്വകാര്യമായിട്ടാണ് ചെയ്യേണ്ടത്, ഇവിടെ ഉറപ്പത്തും തുടർന്നാൻ ഓഫിയാ രഹസ്യമായിട്ട് ചെയ്തോളൂ. അത്ര നല്ല പ്രാർത്ഥന നിസ്കാരം ആരാധന വേറല്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞ് പഠിപ്പിച്ചത് നബി പരസ്യമായിട്ടാണ്. മൂന്ന് നേരമല്ല, 5 നേരം പരസ്യമായിട്ടാണ് പള്ളിയിൽ നിസ്കരിച്ചത്. എന്നിട്ട് മരിക്കാൻ ഒപ്പാത്താവാൻ കാലത്ത് നബി വന്നിട്ട് താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കാൻ വയ്യ, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അവിടെ ഇമാമാക്കി നിർത്തി കണ്ട് അതിന്റെ പിന്നിൽ പോയിരുന്നു. ജമാഅത്തിന്റെ കടുകട്ടിയപ്പി തെളിയിക്കുന്നതൊക്കെ എന്നിട്ട് അതിന്റെ പിന്നിൽ പോയിരുന്നു. കൊണ്ട് അബൂബക്കറും ഒന്ന് നിസ്കരിച്ചു, നബി ഇരുന്ന് നിസ്കരിച്ചു, വേറുള്ളവർക്ക് അതിന്റെ പിന്നിൽ മോമങ്ങളായിട്ട് നിസ്കരിച്ചു. എന്തെല്ലാം കേട്ടോ നിസ്കാരത്തിന്റെ പേര് ചെണ്ടപ്പോ ഒരു കൂട്ടർ പറഞ്ഞ് അത് ദുഹറാണ്, കാരണം ദുഹറിനെ അവിടെ തെളിയിച്ചാൽ ദുഹറാണ് അവസാനത്തെ നിസ്കാരം ദുഹറായിരുന്നു എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു നോക്കുമ്പോൾ വേറൊരു കൂട്ടർക്ക് വായിച്ചു, അല്ല മഹരിബിനും തെളിയിച്ചില്ല, അപ്പൊ മഹരിബിന്റെ കാര്യം എന്താകും. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞു മഹരിബായിരുന്നു. ഇപ്പൊ നബിന്റെ അവസാനത്തെ നിസ്കാരം ദുഹറാണെന്നും മഹരിബാണെന്നും തക്ക, ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിലേക്കാണ്. ഇതപ്പൊ സത്യം, ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിക്ക്. നബി അവസാനം ഇങ്ങനെ ജമാഅത്തായിട്ട് ജമാഅത്തുമ്മ ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അവസാനം വന്ന് നോക്കുമ്പോൾ ദുഹറാണെന്നും മഹരിബാണെന്നും തർക്കം വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ഈ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ മുഴുവൻ നുണയെന്ന്. ഉറപ്പാണ് മുഴുവൻ നുണ പറഞ്ഞിട്ടുണ്ടാക്കിയത്. ഇങ്ങനത്തെ നുണോ കൂട്ടാഴ്ച പറയും കൂട്ടാ കബറ് കബറ് ശിക്ഷ സാധനം തന്നെ ലോകത്തേക്ക് വിശദീകരിക്കാൻ പോകല്ലേ. അതിനെപ്പറ്റി ഞങ്ങൾ ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുണ്ട്, പുറത്തൊക്കെ ഇഷാദ ഏതായാലും അങ്ങനത്തെ സാധനം ലോകത്തിന്റെ. പക്ഷെ എത്ര ആളെ പേരിലെ ഹരീസ് എന്ന് പറയും? 79 ആളുടെ പേരിലെ ഹരീസ്, പ്രതിഷ്ഠന്റെ ഹരീസ്, 79 സഹാബികളുടെ ഹരീസ്. അതൊന്നും പറഞ്ഞിട്ടില്ല, അവരെ പേരിൽ എഴുതിയോട്ട് കൂട്ടി തന്നെ പ്രതിഷ്ഠണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? മൻ ഗദബാലിയ മുദാമിദൻ, മനഃപൂർവ്വ എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിർവശിക്കണം എന്ന് എനിക്ക് പറഞ്ഞു. ഊരൊറ്റ അവസരത്തിൽ ലഭ്യ പറഞ്ഞിട്ടുണ്ട്. മൻ കഥപ്പ അരിയ മുത്താമിനൻ മനഃപൂർവ്വം എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേടുള്ളൂ ലഭ്യ പറഞ്ഞിട്ട്. ലഭ്യ പറഞ്ഞില്ല, കുറേ പറഞ്ഞു. നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കഥാന്തപ്പൊരു കരവാടി മാറാത്തരമാണ്. നിനക്ക് ഉറപ്പില്ലാത്ത ഒരൊറ്റ വിഷയം അള്ളാഹുവിന്റെ മതത്തിൽ പറയാൻ പാടില്ല. പറയുന്നത് ഹറാമാണ്, അവിടെ ഹറാം, അവിടെ ഹറാം വന്നു. ആ അതൊക്കെ അള്ള ഹറാമാക്കിയിരിക്കുന്നു. ൂരു അല്ലാഹി മാരാധാരമാണ്. അള്ളാഹുവിന്റെ മതത്തിൽ ഇസ്ലാമി ഒരു നിയമം പറയുമ്പോൾ ഇത് അള്ളാഹു പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പില്ലാത്ത നിനക്ക് എന്തൊരു കാര്യം പറയാനും അത് ഹറാമാണ് എന്ന് അള്ളാഹ് പറയുമ്പോ എനിക്ക് എന്ത് പറയാ? അറിയാതെ പറഞ്ഞാൽ തിരക്കില്ല എന്ന് എനിക്ക് പറയാം. മനഃപൂർവ്വം പറഞ്ഞതാണല്ലോ, അറിയാതെ പറഞ്ഞാൽ തിരക്കില്ല എന്ന് എനിക്ക് പറഞ്ഞ എത്ര ആള്? 125 ആള് പറഞ്ഞതായിരിക്കും. 125 ആള് സഹാബികളെ എന്റെ മേൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാലേ വിരോധമുള്ളൂ എന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ് മുത്തവാത്തറാണ്. എത്ര സഹാബികളിൽ നിന്നും 125 അല്ലെങ്കിൽ 127 സഹാബികളിൽ നിന്നും മുത്തവാത്തറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഇവര് കൂട്ടം കൂടിയിട്ട് സംഘടിതമായിട്ട് നുണ പറയാൻ ഇറങ്ങിയ ഒരു വർഗമാണ് അതിൽ ഹദീസ് എന്നുള്ള സത്യം മറക്കണ്ട. അത് വേണ്ടത്ര ഇൻഷാഅല്ലാഹ് നമ്മളോട് കളിക്കാൻ പോവാണ്. വേണ്ടത്ര ഗ്രന്ഥങ്ങൾ പോരാത്ത് വീണ്ടും എഴുതിയിട്ട് ഇവര് ഖുർആൻ ഈ മേൽ പറഞ്ഞ പ്രസംഗം പോലെ ഖുർആനും അല്ല തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുക. ഖുർആൻ വേണ്ട, സുന്നത്ത് ജമാഅത്ത് ഖുർആനില്ല, സുന്നത്ത് മുറുകെ പിടിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക. ഇതല്ലാതെ ഖുർആൻ മുറുകെ പിടിക്കുക, ഖുർആൻ ശാസ്ത്ര സെമിനാർ എന്ന് പറയുന്ന വിധത്തില്ല. അത് പലരും പറഞ്ഞിട്ട് പഴകിപ്പോ. ഇപ്പൊ എന്താ പറഞ്ഞ? ഖുർആൻ ശാസ്ത്ര സമ്മേളനം ആക്കി. എന്നാലും വേണ്ട, ഖുർആൻ നിയമ സെമിനാർ ഉണ്ട് അവരുണ്ടോ? അത് ഉറപ്പിച്ചിരുന്നു. ഈ സലഫി അന്താരാഷ്ട്ര സലഫികളൊക്കെ കൂടി കൂടിയിരുന്നാലും ഖുർആൻ നിയമ സെമിനാർ ഈ ഭൂലോകത്ത് നടത്തൂല, നടത്തൂല. ഖുർആൻ നിയമ സെമിനാർ നടത്തിയപ്പോ സകല കള്ളസ്വനത്തും കൂടിയും. അതുകൊണ്ടാണ് ഖുർആൻ നിയമ സെമിനാറായിട്ട് വരാറ്. എപ്പോഴും ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഇപ്പൊ ശാസ്ത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സെമിനാർ, ഇതൊക്കെ അല്ലാതെ ഖുർആൻ നിയമ സെമിനാർ എന്നുള്ളൊരു യോഗം, ഒരു സമ്മേളനം ഈ ഭൂലോകത്തൊക്കെ ഉണ്ടാക്കില്ല. ഉറപ്പാണ്, 1000 കൊല്ലമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉണ്ടോ? ഇപ്പൊ ചുരുക്കത്തിൽ ഇവർ കപടത്തിറങ്ങി. ഇവർ ഈ സമുദായത്തിൽ എന്താ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഏതായാലും അടുത്ത ആഴ്ച മുതൽക്ക് ചരിത്ര പശ്ചാത്തലം, ഇസ്ലാമിന്റെ ചരിത്രം, ഖുർആന്റെയും ഖുർആന്റെ അനുയായികൾ, നബിന്റെ സാക്ഷാൽ അനുയായികൾ, ചരിത്രം എങ്ങനെ പോകുന്നു, അവിടെ നിന്ന് പിളർപ്പ് എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് അടുത്ത ആഴ്ച മുതൽക്ക് പരമ്പരയായിട്ട് നമുക്ക് കുറച്ചു കാലം പറയേണ്ടി വരുന്നു. മനസ്സിലാവും, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. മനസ്സിലാക്കലല്ലോ, കുറക്കെ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം. അതിലെ ഈ ഹിമാലയം പൊളിയുള്ളൂ. അതിനുവേണ്ടി ഒരു പരമ്പരാ വിഷയത്തിൽ പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു. അത് അതേപോലെ തന്നെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമങ്ങളും പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നു ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിൽ ചില ആൾക്കാർക്ക് വരാനുള്ള കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. അതിന് ഒരു പായ ഇരിക്കുന്ന സമ്പ്രദായം, ചിലർക്കൊക്കെ അങ്ങനെ വന്നിരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അന്വേഷിച്ച് നോക്കുമ്പോൾ അത് വേണ്ട, ഒരു പായ തിരിച്ചിട്ട് അതിന് ചില ആൾക്കാർ പിന്നെ സഹകരിക്കുന്ന ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ പറയുന്നതാണ്. ഏതായാലും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സഹകരിക്കേണ്ടവരൊക്കെ സഹകരിക്കണം. പായ വെച്ചിരുന്നാൽ അവിടെ പായ ഇല്ല, തിരുപ്പൂല്യ ഒന്നുമില്ലാണ്ട് പോകാൻ പോകായിരുന്നു. പക്ഷെ അവിടെ ഇല്ലാത്തല്ല എന്നുള്ള ദുഷ്പേര്, ദുഷ്പേരല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ദുഷ്പേരാണല്ലോ. അത് നമ്മൾക്ക് ഇല്ലാതാക്കിയിട്ട് വരേണ്ട ആൾക്കാരെ മുഴുവൻ ആകർഷിക്കാനുണ്ട് സൗകര്യം.
Thank you.